سلام على من اتبع الهدى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بنى وبيت فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. നമ്മളിപ്പോ മറ്റു വിഭാഗത്തിൽ നിന്ന് വ്യത്യസ്തമായ വ്യതിരിക്തമായ വേറിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവരിൽ നിന്ന് വ്യത്യസ്തമായ ചില വിശ്വാസങ്ങളും ആചാരങ്ങളും സ്വായത്തമാക്കിയവരാണ് നാം. അത് എവിടുന്ന് സ്വായത്തമാക്കി എന്ന് ചിന്തിച്ചാൽ ദൈവീക ഗ്രന്ഥത്തിൽ നിന്ന് പഠിച്ച് ദൈവം പറഞ്ഞതുപോലെ ജീവിക്കുക എന്ന ഉൽക്കടമായ ചിന്താധാരയിൽ നിന്ന് ഉടൻ ഒരു പ്രവണതയാണ് അത്. അതുകൊണ്ട് തന്നെ മറ്റു ലാഭങ്ങളും അല്ലെങ്കിൽ നേട്ടങ്ങളും ഒന്നും കണക്കെടുക്കാതെ അവസാനമുള്ള ഒരേ നേട്ടം, അഥവാ പരലോകത്തിലെ ഒരേ ഒരു നേട്ടം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണല്ലോ നാം അതൊക്കെ ത്യജിക്കാൻ തയ്യാറായിക്കൊണ്ട്, അല്ലെങ്കിൽ അതൊക്കെ ത്യജിച്ചുകൊണ്ട് ഈ പഠനത്തിലേക്ക് നാം എത്തിയത്. പക്ഷേ വിശുദ്ധ ഖുർആനിലൂടെ നാം ഒന്ന് കണ്ണോടിച്ചാൽ പല സ്ഥലങ്ങളിലും ഈ പ്രമാണങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, പ്രവാചകനും തന്റെ അനുയായികളും ജീവിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ ദൈവം തമ്പുരാൻ അവരുടെ സ്ഥിതിവിശേഷങ്ങൾ വളരെ പച്ചയിൽ തന്നെ പറഞ്ഞുണ്ടാക്കിയിരുന്നു. അതെന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളെ ആമന്ന എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ഈ പറയുന്നവർക്ക് വിശ്വസിച്ചു എന്നാണ് ആമന്ന എന്ന് പറഞ്ഞു, അത് ഉപജിമാണ്. പക്ഷേ നിങ്ങളെ ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് വിശ്വാസത്തിന്റെ പ്രകാശം എത്തിയിട്ടില്ല. ഇത് പറയുന്നത് ഇന്നല്ല, ഇന്നലെയല്ല, നാളെയല്ല, ഇനിയോ. ആ അറേബ്യൻ നാട്ടിൽ സത്യവും അസത്യവും വേർതിരിയാത്ത അന്ധകാര നിബിഡമായ ഒരു ചുറ്റുപാടിൽ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ്, ഖുർആൻ വിശേഷിപ്പിച്ച മുഹമ്മദും റസൂലുള്ളാഹി വല്ലദീനമാരു വസിദ്ദാവലൽ കുഫ്ഫാരു അഹ്മാവു ബൈനഹും എന്ന് പറഞ്ഞ മുഹമ്മദും റസൂലുള്ളാഹി, ഈ നാവിലൂടെ ഇതൊക്കെ തെറ്റാണെന്നും ദൈവം തമ്പുരാൻ എത്തിക്കാത്ത, പറയാത്ത, കൽപ്പിക്കാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് എന്ന് സമൂഹം അതിന്റെ പേര് നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്നും, ദൈവത്തിൽ നിന്ന് കിട്ടിയ നിർദ്ദേശത്തിന്റെ ആൾക്കാരായ ജൂതന്മാരും ക്രിസ്ത്യാനികളും എല്ലാം തന്നെ ആ ദൈവഗ്രഹത്തിൽ നിന്ന് വളരെയധികം അകന്നുപോയിട്ടുണ്ടെന്നും, അതുകൊണ്ട് വരിക, ഇതിലേക്ക് വരിക എന്നൊക്കെ നബി പറഞ്ഞിരുന്ന കാലത്ത് കുറെ ആൾക്കാരത് വിശ്വസിക്കുകയും നബിയോടൊപ്പം കൂടുകയും ചെയ്തു. ആ ഒരു സമൂഹത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് പടച്ചമ്പുരാൻ പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ മാൻ ഇറങ്ങി ചെന്നിട്ടില്ല. അതെന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു പ്രയാസം, ഒരിട്ടായ ഒരു സ്ഥലത്ത് ഒരു പ്രയാസങ്ങൾ ചെല്ലുമ്പോ അവിടെ ഒരു വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം ഉണ്ടാവണല്ലോ. എന്ന് പറഞ്ഞ പ്രകാശം ഇപ്പോ ഒന്നുമില്ലാത്തൊരു ഇരുട്ടാണെങ്കിൽ നമുക്ക് സൂചിയോ അല്ലെങ്കിൽ കാശോ അല്ല സാധനമോ പോയാൽ കാണാൻ പറ്റില്ല, കാണാൻ പറ്റില്ലല്ലോ. നേരെ മറിച്ച് അവരിലേക്ക് ലയിക്കേണ്ടി വന്നാൽ അവരെന്ത് കാണണം, അവരൊക്കെ ഒന്ന് കാണാൻ സാധിക്കും. അപ്പോ ഒരു പ്രയാസം എത്തുമ്പോ അതിനാലുണ്ടാവുന്ന പ്രതികരണം ഇല്ലാത്തത് കൊണ്ടാണ് പടത്ത തമ്പുരാനത് പറഞ്ഞത്. എന്തെന്ന്, നിങ്ങൾ ആമന്ന എന്നൊക്കെ പറയുന്നു, പക്ഷേ നിങ്ങൾ ഈമാനില്ല, സത്യമതാണ്. അതെന്തുകൊണ്ട് പറഞ്ഞു? ആ ഈമാൻ കിട്ടാവുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ചലനത്തിന് മാറ്റങ്ങൾ സംഭവിക്കാം. ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവണം. അപ്പോഴാണ് ഈമാനിന്റെ ആ പ്രയാസത്തിന്റെ ആ വിശ്വാസത്തിന്റെ ചൈതന്യം അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങളോ അല്ലെങ്കിൽ പ്രകടമായ സ്വഭാവങ്ങളോ നമ്മൾ ജീവിതത്തിൽ കാണും. അതിപ്പോഴും ജീവിതത്തിൽ കാണാത്തൊരവസ്ഥയിലാണ് വാസ്തു നാം ഉള്ളത്. ഞാൻ നിങ്ങളും ഇവിടെ നിന്ന് പറയുന്നത് ഞാൻ അതിൽ നിന്ന് ഒഴിവാന്ന് മനസ്സിലാക്കണ്ട, ഞാനടക്കാണ് ഈ പറയുന്നത്. അതുകൊണ്ട് മൗലി സാഹിബ് ഇപ്പോ അങ്ങനെയൊക്കെയാണോ എന്ന് തോന്നണ്ട, ഞാൻ ആദ്യമായി എന്നോടാ പറയുന്നത്. ഞാനും നിങ്ങളും സത്യത്തിൽ അറിയാനുള്ളത് അത് ആര് പരിശ്രമം നടത്തിയാലറിയാം അങ്ങനെ എങ്ങനെയാണ്. അപ്പോ ഞാൻ പറയുന്നത് ഈ ഖുർആനിന്റെ ആൾക്കാർ എന്ന് പറയുമ്പോ ഒരുപാട് കാര്യങ്ങൾ നാം ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ നേരെ പഠിച്ചാ ഇങ്ങനെ അങ്ങോട്ട് പോയാൽ വലിയ സുഖമാണ് എന്നാ. ഖുർആന്റെ ആളായി പോയാൽ വലിയ സുഖ, വളരെ എളുപ്പ, ഒന്നും ചെയ്യേണ്ടതില്ല എന്നൊരു ധാരണ നമുക്ക് എത്തിപ്പെട്ടിട്ടുണ്ടോ എന്ന് തോന്നല്. എന്നാ മറിച്ച എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസം. ഒരുപാട് കാര്യങ്ങൾ ആദ്യമായി നാം ചെയ്തിരുന്ന കാര്യങ്ങൾ അല്ലാത്തൊരു കാര്യങ്ങളാണ്, അന്ന് ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ പകർത്താനുള്ളത് പറയണം. എന്ന് പറഞ്ഞാൽ ഒരുപാട് തെളിയിച്ചു പറഞ്ഞാൽ നമ്മുടെ ഇതുവരെ നാം ജീവിച്ചിരുന്ന ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ദൈവം നമ്മളെ ഇഷ്ടിക്കാത്ത അതൊക്കെ ഇല്ലാത്താക്കി. പക്ഷേ ദൈവം നമ്മൾ നാം പറഞ്ഞു നിർത്തുന്ന കാര്യങ്ങൾ നാം എടുത്തു കളഞ്ഞു, അത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ ഒരു വാക്കിട്ടോ എന്ന് പറയാ, ഞാൻ ഇന്നത് ചെയ്യാം എന്നൊരു കാര്യം ഉദാഹരണം പറയാം പറഞ്ഞാൽ അത് ഈ ഇസ്ലാമിന്റെ നിയമാനിന്റെ ഒരു പ്രധാന ഘടക എന്തെന്ന്, അതായത് വാക്തത്വം നിർവഹിക്കാം. അമാനാത്ത് വീഴ്ത്തുക എന്നൊക്കെ പറയുന്ന വലിയൊരു കാര്യമാണ് ഉദാഹരണം പറഞ്ഞത്. പക്ഷെ നമ്മൾക്ക് ജീവിതത്തിൽ ഇല്ലാതെ പോയത്, പഴയ കാലത്ത് ഇല്ലാതെ പോയത് നമ്മളാണ്. അതിനിപ്പോ ഇന്ന് നിലവിലുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാരോ അല്ലെങ്കിൽ മുജാഹിദുകളോ അല്ലെങ്കിൽ സുന്നികളോ ആർക്കും തന്നെ അതീര വലിയൊരു അത് കണിശാണ് അവർ തോന്നിയിട്ടില്ല. പക്ഷേ ഖുർആൻ പറയുന്നത് വലിയ കാര്യമാണ്, അതാണ് വലിയ കണിശന. ഞാൻ ഇന്നത് ചെയ്യാന്ന് പറഞ്ഞാൽ ചെയ്തേ തീരുവ അത് എന്നത്. ഇനി വേറെ കാര്യം പറയാം, അതെന്താ, ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് നമ്മളറിയിൽ തന്നെ എന്ന് പറയാം, നമ്മളിപ്പോ മനുഷ്യരൊന്നായിട്ടാണ് കാണുന്നത്, മനുഷ്യരൊന്നായിട്ടാണ്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പോ സക്കാത്ത് കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അള്ള പറഞ്ഞത് അതിപ്പോ മുസ്ലിങ്ങൾക്കൊന്ന് മുഅ്മിനീങ്ങൾക്കൊന്നല്ല മനുഷ്യർക്ക് കൊടുക്കാന്നാണല്ലോ, ഇതേ മാതിരി നമ്മൾ കാണുന്നത്. പക്ഷേ അതങ്ങനെ തന്നെയാണെങ്കിലും കൂടെയുള്ള അതിൽ കൊന്ന കുറുവാ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞതല്ല കുർബ എന്ന് പറഞ്ഞാൽ രക്തബന്ധമുള്ളവർ. പിന്നെ ജാറ് ജാറ് ഡുംബ് എന്നൊക്കെ പറയുമ്പോന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ആളുകളെ കാര്യം തന്നെ പോലും നമുക്ക് ചിന്തിക്കാൻ അവസരമില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ചിന്തിക്കേണ്ടതില്ല എന്നൊരു തോന്നൽ, സ്വയം വലുതായ അല്ലെങ്കിൽ സ്വയം സമ്പൂർണ്ണമാവുക എന്ന തോന്നലാണ് മാത്രം നമുക്കുള്ളത്. ആ ഒരു അവസ്ഥ നമ്മൾ മാറ്റിയേ തീരും. ഞാൻ ഒരു തങ്ങൾ പറയുന്നുള്ളൂ, ഇപ്പോ മിസ്കീയെല്ലാം അത്രഭാഗം കൂടുതൽ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട വളരെ കഷ്ടപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ മണ്ണ് പുറണ്ടെന്നത് ആ മാലികാരികമായി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അന്നൊക്കെ അത് പറഞ്ഞേ മനസ്സിലാവുള്ളൂ. എന്നാൽ എന്നും കൂലി വേറെ പണിയെടുത്തിട്ട് ജീവിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെട്ടു വരുന്ന ആളുകളെ സംബന്ധിച്ചൊക്കെ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് കണക്കിലെടുക്കുന്ന തന്നെ പറയണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് പറയല്ല, അപ്പൊ വിഷയമല്ല. ഏതായിരുന്നാലും നമ്മുടെ വിശ്വാസവും ഈമാനും ഒക്കെ നമ്മൾക്ക് തന്നെ വേണ്ടത്ര ഫലിച്ചിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കേണ്ട ഘട്ടത്തിലാണ് നാം ഉള്ളത്. അത് വിസ്മരിച്ചു പോകണ്ട. പിന്നെ സമൂഹങ്ങൾ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ ഉദാഹരണമായി പറഞ്ഞാലുക, ഇന്നിപ്പോ ഈ മാസം റബീലവര് മാസമാണ്. ഈ റബീലവര് മാസം എന്നൊക്കെ പറയുമ്പോൾ പഴയ കാലങ്ങളിൽ മൗലവും അങ്ങനെ രവിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി ജാഥകളും റാലികളും യോഗങ്ങളും ജമാഅത്തെ ഇസ്ലാമിക്കാർ കഴിഞ്ഞ വർഷം ഈ വർഷം കേട്ടിട്ടില്ല ഉണ്ടാവുമെന്നറിയില്ല. അവര് പഴയ കാലത്ത് ഈ മൗലൂവിനൊക്കെ വിമർശിച്ചിരുന്ന അത് വിധേയത്താണ് മുജാഹിദീങ്ങൾ പറയുമ്പോലെ തന്നെ വിധേയത്താണ് അനാചാരാണ് അങ്ങനെയൊന്നും കൊണ്ടാടേണ്ടത് ഇസ്ലാമില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ കഴിഞ്ഞ വർഷം വരെ അവരെന്ത് ചെയ്യുന്നവരെ മറ്റു രൂപത്തെ കാമ്പയിൽ സീറ കാമ്പയിൽ എന്ന പേരില്ലാതെ മൗലൂവും കൊണ്ടാടരുത്. സീറ കാമ്പയിൽ പലയിടത്തും സീറ കാമ്പയിൽ നടത്തും, എന്നത് സീറ കാമ്പയിൽ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അവർ നടത്തുന്നത്. ഇപ്പൊ സുന്നികൾ ഇവിടെ നടത്തിയിരുന്നു നടത്തുന്നത് അത് തന്നെയാണ്. അതിനേക്കാൾ കുറച്ച് മെച്ചപ്പെട്ട രൂപത്തിൽ അവിടെ ഉണ്ട്. കാരണം കുറെ പാവങ്ങൾക്ക് ഒരു അവിലായിട്ടോ ചോറായിട്ടോ അല്ലെങ്കിൽ ബിരിയാണി ആയിട്ടോ തേങ്ങാച്ചോറായിട്ടോ അല്ലെങ്കിൽ ഇറച്ചിയായിട്ടോ ഒക്കെ കിട്ടും. ആകെ നല്ല വാരി നടത്തി പോകുന്ന സ്വഭാവർക്കുണ്ട്. ഇവർക്കതില്ല, ഇവർക്കെന്താ സീറ കാമ്പി, സീറ കാമ്പി എന്ന് പറയുന്നത് കൂടിയിട്ട് ഇങ്ങനെ ചരിത്രം പറയുന്നേ എനിക്ക് അങ്ങനെയായത് ഇനി ഇങ്ങനെയായി തന്നെയാണ് പറഞ്ഞിരുന്നത്. അവര് പഴയ ആളുകൾ ഇങ്ങനെ എഴുതി വെച്ചിരുന്നതൊക്കെ ഇങ്ങനെ അങ്ങനെ പാടും. അതിന് പല മൊല്യമാരും കായും കിട്ടും, വല്ല സാധുക്കളും കിട്ടും, കാശ് ചോറും കിട്ടും. പക്ഷെ മറ്റൊരു ഇന്ന് ഇപ്പൊ അല്ല ഇല്ലാതെ കേട്ടത് എന്റെ അറിവ്, കാരണം അത് വേണ്ടാന്നൊരു തോന്നി അവർക്ക് ഉണ്ടായിരിക്കുന്നില്ല. കാരണം ഇതന്നെ പാട ചെയ്ത് പണിയാണല്ലോ വിചാരിക്കുന്ന ഇപ്പോൾ അവിടെ എത്തിയിട്ടില്ല. കാരണം അവർ ആ പല സ്ഥലത്ത് തന്നെയുള്ളത്, അത് അനാചാരാളികളുടെ സ്ഥലത്ത് തന്നെയാണ്. അപ്പോ ഈ നബിയെ സംബന്ധിച്ചുള്ള നബി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എന്താണെന്ന് വെച്ചാൽ ഒരു മുഹമ്മദ് റസൂലുള്ളാഹി മാത്രമല്ല ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഒരുപാട് പ്രവാചകന്മാർ വന്ന ഭൂമിയാണ് ഈ ഭൂമി. അത് പല സമുദായങ്ങളെയും പല ഭാഷകളിലൂടായി ഉദ്ധരിക്കപ്പെടുന്ന ഒരു കർത്തവ്യമാണ് പ്രവാചകന്മാർക്ക് ഉണ്ടായിരുന്നത്. അതിൽ കൂടുതൽ ഒരു ബാധ്യത അവർക്കുണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ കാലഘട്ടത്തിന്റെ ആവശ്യമനുസരിച്ച് ദൈവം തമ്പുരാൻ ആ സമൂഹത്തിൽ നിന്ന് അവന് തോന്നുന്ന ആളുകളെ അത് നിയോഗിക്കുന്നു. അവിടെ തറവാടോ ഭംഗീസോ സമ്പത്തോ സൗന്ദര്യമോ ഒന്നും അള്ളാഹു കൽപ്പിക്കില്ല. അള്ളാഹു ഇഷ്ടപ്പെടില്ല അന്ന ആളെ അവിടെ ആക്കുക. അങ്ങനെയുള്ള ആളെ തെരഞ്ഞെടുത്തിട്ട് അദ്ദേഹത്തിലൂടെ പറച്ചു തമ്പുരാൻ അത് നിർദ്ദേശങ്ങളും നിയമങ്ങളും ഒക്കെ വരച്ച് കാണിച്ചിട്ട് അത് കൊടുക്കും. അത് അദ്ദേഹം പറയും ഇതിനെ ആ ഡ്യൂട്ടി നിർവഹിക്കുക എന്നുള്ളതാണ് പ്രവാചകനുള്ളത്. അതാണ് ഇവരെ പ്രവാചകന്മാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നതിൽ കവിഞ്ഞ് യാതൊന്നും പ്രവാചകനില്ല. അത് മരിച്ചുപോയാൽ തന്നെ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞാണ് ആ കസത്തും വലക്കും ഭാഗത്തെടുത്തും. അങ്ങനെ പ്രവാചകന്മാരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നോഹിനെ കുറിച്ചും മോഹനെ കുറിച്ചും ഈസനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ അള്ളാഹു പറഞ്ഞിട്ട് പറഞ്ഞതാ കഴിഞ്ഞു പോയ സമുദായമാണത്. അത് കഴിഞ്ഞുപോയി. അവര് സമ്പാദിച്ച അവർക്കുണ്ട്. മുഹമ്മദ് നബി സമ്പാദിച്ച് നബിക്കുണ്ട്, ഒരു സംശയമില്ല. അബൂബക്കർ സമ്പാദിച്ച അബൂബക്കറിനുണ്ട്, ഉമർ സമ്പാദിച്ച ഉമറിനുണ്ട്, ആ അലി സമ്പാദിച്ച അലിക്കുണ്ട്. അതുപോലെ നിങ്ങൾക്കുണ്ട്, നിങ്ങൾ സമ്പാദിച്ചാ അത് വലക്കും മാകസപ്പെട്ടും കണ്ടോ. നിങ്ങൾക്കുണ്ട്, നിങ്ങൾ സമ്പാദിച്ചു. അവൻ ആമെന്ന് സമ്പാദിക്കണം എന്നാണ് പ്രശ്നം. അതുകൊണ്ട് നെജിനെ കുറിച്ച് കുറെ മതി പറഞ്ഞിട്ടോ അങ്ങനെ കൊട്ടാരങ്ങ് തകർന്നു എന്ന തരിപ്പണമായി എങ്ങനെയൊക്കെ പറഞ്ഞ ആ കാര്യം വരില്ല. ഉണ്ടാവാം, ഉണ്ടായിക്കോട്ടെ, നമുക്ക് ആവശ്യത്തിൽ കിടക്കലുണ്ടോ ഇല്ല എന്നല്ലോ പറഞ്ഞു. ഉണ്ടായാലും ഇല്ലെങ്കിലും ചെയ്യും, നമുക്കത് യാതൊരു ബാധ്യസ്ഥരും ഇല്ല. പിന്നെയോ അവര് അധ്വാനിച്ചുണ്ടാക്കിയതിന്റെ പ്രതിഫലം പറഞ്ഞപ്പോൾ അവർ കൊടുക്കും തിരിച്ചാൽ ആ പ്രതിഫലം നമുക്ക് കിട്ടില്ല. മനസ്സിലായോ? അപ്പൊ അത് അള്ള പറഞ്ഞു, ഇവിടെ വ്യക്തമായി പറഞ്ഞു വലക്കും ആ കസപ്പത്തും നിങ്ങൾ അധ്വാനിച്ച അങ്ങക്കുണ്ട്, ശരിയല്ലേ? അപ്പൊ നമ്മൾ അധ്വാനിക്കല്ലോ. അപ്പൊ കഴിഞ്ഞു പോയ അവര് മതി പറഞ്ഞ കാര്യമില്ല. പിന്നെയോ അവര് ജീവിച്ചത് നമ്മൾ പിന്തുടരാൻ പറഞ്ഞിട്ട് അതെങ്ങനെ? ഇതന്നെ ദൈവത്തിന് വേണ്ടി ത്യാഗം ചെയ്യാം, അതാണ് അവർ ചെയ്ത്. അത് പിൻപറ്റിക്കൂടി പതിഹുദാഹുസ്തരി അതാണുള്ളത് എന്നല്ലാതെ എബി അത് ചെയ്തപ്പോ ഇവിടെ ആര് പ്രസംഗിക്കുകയാണെങ്കിലും മുജാഹിദാവട്ടെ ജമാഅത്താവട്ടെ അഹമ്മദി ആവട്ടെ അല്ലെങ്കിൽ സുന്നിയെ ഏത് വിഭാഗമായാലും അവർ പ്രസംഗിക്കാറ് എന്താന്ന് പറഞ്ഞാൽ ആദ്യ രാജ്യത്ത് ഓടിക്കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് പറയാനുള്ളത് അള്ളാഹു റസൂൽ ഇങ്ങനെ ചെയ്തു, അള്ളാഹു റസൂൽ അങ്ങനെ ചെയ്തു, അള്ളാഹു റസൂൽ ഹറാമാക്കി, അള്ളാഹു റസൂൽ ഹലാലാക്കി, അള്ളാഹു റസൂൽ അങ്ങനെ ഇങ്ങനെ പറയുന്നൊരു സ്വഭാവമല്ലാതെ ഈ മതവിഭാഗങ്ങളിൽ യാതൊരു മാറ്റവും വ്യത്യസ്തമായ രൂപത്തിലില്ല. ഒക്കെ അള്ളാഹു റസൂലിൽ വെച്ച് കെട്ടുന്ന സ്വഭാവമല്ല. അള്ളാഹു റസൂൽ അത് ചെയ്തു, അള്ളാഹു റസൂൽ ഇത് ചെയ്തു, അള്ളാഹു റസൂൽ അങ്ങനെ പറഞ്ഞു, അള്ളാഹു റസൂൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന സ്വഭാവമല്ലാതെ അവർക്കില്ല. അപ്പൊ ആ സ്വഭാവം മാറ്റിയിട്ട് നമ്മൾ പറയുന്ന സ്വഭാവം എന്താണെന്ന് പറഞ്ഞാൽ അള്ളാഹ് പറഞ്ഞു എന്നാ അള്ളാഹിന്റെ മതയാണ് നമുക്കിവിടെ പറയാനുള്ളത്. പടച്ചമ്പുരാന്റെ മതി സൃഷ്ടാവായ നമ്മളൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് വളർത്തുന്ന മരിച്ചു എന്നാൽ അവന്റെ മുന്നിലേക്ക് ചെല്ലാവുന്ന ആളുകളാണ് നമ്മൾ അവനാൽ സംവിധാനിച്ചത് എന്ന് പറയുന്ന ദൈവം തമ്പുരാന്റെ സവിശേഷ ഗുണങ്ങളാണ് ഉൾപ്പെട്ടിരിക്കേണ്ടത്. ആ അതാരും പറയാറില്ല. പറച്ചോനെ പറ്റി പറച്ചോന്ന് പറഞ്ഞ ഒറ്റവാ കഴിഞ്ഞു, യാതൊരു വിശേഷവും ഇല്ല. പിന്നെയോ പറച്ചോനെ പോലും പടച്ചത് പ്രവാചകന്മാരാണെന്ന് തോന്നാവുന്ന ഒരവസ്ഥ പോലുള്ളത്. പണ്ട് രണ്ട് ഹരിജനങ്ങൾ ജർമ്മത്തിൽ ഇങ്ങനെ പോകുമ്പോഴേ പറയണ്ടായി, അല്ല അലിയ എല്ലാം കുടിച്ചിക്കുന്നേ തലകിൽ ഇങ്ങനെ ഇത്തിരി കഴിക്കുന്നത് അല്ല അലിയാന്ന് കഴിഞ്ഞു. അവർ ഈ മമ്പർത്ത ചെമ്പുരാൻ വലിയ ആളായിരിക്കും. നമ്മളങ്ങനെ മമ്പർത്ത് ഉണ്ടല്ലോ തങ്ങളൊക്കെ, മമ്പർത്ത ചെമ്പുരാൻ മമ്പർത്ത തമ്പുരാന് വലിയമ്പുരാൻ ഒരു പേരുണ്ട്, വലിയ തമ്പുരാണ്. അമ്മൻ ചോദിച്ചു അല്ലല്ലോ പടച്ചമ്പുരാനെ പഠിച്ചത് ആരാണ്, അത് മമ്പർത്ത വലിയമ്പുരാന്നാണ്. കാരണം പടച്ചമ്പുരാനേക്കാൾ വലിയ പേര് വലിയമ്പുരാ എന്നുള്ള മമ്പർത്തക്കല്ലേ. ആ അടുപ്പം ചോദിച്ചു അല്ല അപ്പൊ മമ്പർത്ത വലിയമ്പുരാനെ അവിടെ ഇക്കൂ തണയുണ്ട് എന്നാണ്. അവിടെ ഇക്കൂ സംശയമുണ്ട്, അതെനിക്ക് പറയാൻ പറ്റൂല എന്ന മാതിരിയാ. എന്ന മാതിരി എന്ന് പറഞ്ഞാല് ഇപ്പൊ നിങ്ങൾ ഈ മതി വരുമ്പോൾ കേട്ടിട്ടില്ലേ, ഇങ്ങനെ നബി എന്നിട്ട് മേരാജേക്ക് പോയത് ഉദ്ഘാടനം പോയപ്പോൾ ഞാൻ മതിജേക്ക് നബിനെയൊക്കെ വലിയ ആളാക്കി മാറ്റി തോള് വെച്ചു കൊടുത്തു എന്നും അങ്ങനെ തോള് കയറിയെന്നും ഈ വീലിൽ നിന്ന് കഴിച്ചിലായി ഇതൊക്കെ ഇങ്ങനെ പറയുന്ന മതി. അതെന്ന് പറഞ്ഞാൽ ഇവരെല്ലാരെ കൂടിയാണ് പടച്ചവനെ അവതരിപ്പിച്ചത് എന്നും പടച്ചവനെ ആ ഉപവിഷ്ണാക്കിയെന്നൊക്കെ തോന്നിപ്പോകും. ആ പടച്ചവനെ സംബന്ധിച്ച് പടച്ചതമ്പരമായ നിയമങ്ങൾക്ക് ഉപദേശങ്ങൾക്ക് യാതൊരു മാന്യവും മൂല്യവും ഇല്ലാത്തൊരവസ്ഥയാണ് വാസ്തവത്തിലുള്ളത്. ഈ അവസ്ഥയെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ഘടകം, പ്രധാന ചുമതല എന്ന് പറഞ്ഞാൽ പടച്ചതമ്പരമായി നൽകേണ്ട സവിശേഷ ഗുണങ്ങൾ എടുത്തുദ്ധരിക്കുക. പടച്ചവനാണ് നമ്മുടെ ഏറ്റവും വലിയ ജീവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പടച്ചവനിൽ കഴിഞ്ഞിട്ട് യാതൊന്നുമില്ല. അവനാണ് നമ്മൾ ഇങ്ങോട്ട് ആക്കി അവനിലേക്ക് നമ്മൾ പോകേണ്ടത്. അപ്പൊ അവരെ നിർദ്ദേശങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്ന് വ്യക്തിതമായി സമർത്ഥമായി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഖുർആൻ സൃഷ്ടിക്കാരുടെ ബാധ്യത. മനസ്സിലായോ? അപ്പൊ പ്രവാചകന്മാരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അതവർ ചെയ്തു, അതാ അതവർ ചെയ്തു. അത് മാത്രമല്ല ആ പ്രവാചകന്മാരെ കൂടുതൽ ചിലവർക്ക് ചില പാളിച്ചകൾ വെച്ചിട്ടുണ്ട്. അതും എടുത്ത് അള്ളാഹു ഉദ്ധരിച്ചിട്ടുണ്ട്. അത് നമുക്കൊരു പാഠമായിട്ട് തന്നെ അള്ളാഹു പറഞ്ഞു, വലാത്ത കുൻക സാഹിബിൽ ഹുക്കീം. കണ്ടോ, അത് യൂസിനെ പറ്റി പറഞ്ഞ ഇബ്നു മത്താ എന്ന് പറയുന്ന യൂസിനെ പറ്റി. എന്താന്ന് പറഞ്ഞാൽ മൂപ്പർ ഇങ്ങനെ വല്ലപ്പാണ്ട് വന്നപ്പോ ഈ നാട്ടുകാരുടെ സമൂഹത്തിന്റെ അവഗണനയും അവരുടെ ഈ സമീപനവും എല്ലമ്പാടം ഇന്നിഷ്ടമായി മനസ്സിൽ ഏജാറായപ്പോ അലമ്പാട ഇട്ടേക്ക് മൂപ്പരാണ് പോയി. അതുപോലെ നീ ആവണ്ടാന്ന് നബിയോട് പറഞ്ഞു, വലാ തെക്കുൻ ഓ മുഹമ്മദ് നീ ആവരുത്, സാഹിബിൽ ഹൂത്തി സാഹിബിൽ ഹൂത്തിനെ പോലെ നീ ആവരുത്. അത്രയും പാളിച്ച നമുക്ക് പറ്റില്ല. അപ്പൊ ഒരു പ്രവാചകന്റെ കാര്യമാണത്, ആ പ്രവാചകൻ അത് ചെയ്തു. പക്ഷേ അത് ആ പ്രവാചകം ചെയ്തു നമ്മൾ ചെയ്യുന്നല്ല പറയുന്നത്, പിന്നെ ആ പ്രവാചകൻ അവിടെ ബാധിച്ചത് പറ്റി അത് ഇങ്ങനെ ചെയ്യരുതെന്ന. അപ്പൊ അത്രമാത്രം പറച്ചു തന്നിരോ കുറയാതിന്റെ നമ്മൾ പഠിപ്പിക്കുന്നത്. അത് ചുരുക്കത്തിൽ എന്താ പറഞ്ഞാൽ, ഇതൊക്കെ നമ്മൾ പറയുമ്പോ മറുപക്ഷം പറയുന്നൊരു കാര്യമുണ്ട്. എന്താ അതെന്താന്ന് പറഞ്ഞാൽ, നബിക്കാണ് ഖുർആൻ ഇറങ്ങിയത്, അപ്പൊ നബിയാണ് വ്യക്തമാക്കാൻ ഞാൻ പുറത്ത് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ തബീഇന്റെ കാര്യം ബയാനിന്റെ കാര്യം ഇവിടെ വ്യക്തമായി പറഞ്ഞെന്ന് പറഞ്ഞാൽ ആരുടെ മുന്നിലും ഇവരത്തെ ഏത് പണ്ഡിതന്റെ നല്ല ഈജിപ്തിൽ പോയി അതേയുള്ള പണ്ഡിതന്മാരെ മുന്നിൽ ഏത് നിന്ന് പറയാൻ പറ്റാവുന്ന കാര്യം അന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രസംഗത്തിൽ ബയാൻ എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, വളരെ വ്യക്തമായി പറഞ്ഞാൽ അവളെയാണ് ബയാറാക്കണേ അന്ന് വളരെ വിശദമായി പറഞ്ഞത്. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് ആരോടും പറയാം, എവിടുന്ന് എണീറ്റെന്ന് പറയാം, ഏത് പണ്ഡിതന് മുന്നേ പറയാം. ഒരു പണ്ഡിതനും അതിന്റെ ഒരു തെളിയിക്കാൻ സാധ്യമല്ല. ബയാൻ നബിയാണ് ചെയ്യേണ്ടത് എന്ന് തെളിയിക്കാനോ അല്ലെങ്കിൽ അത് സമർത്ഥമായ പ്രമാണം കൊണ്ടുവരാനോ ഇന്ന് ഭൂമുഖത്ത് നല്ല ആർക്കും സാധ്യമല്ല. അത്ര വ്യക്തത അത് പർച്ചനോ ചെയ്യേണ്ടത്. അതൊരു കാര്യം അവർ പറയാറ്. പിന്നൊരു കാര്യം അവർ പറയാറ് എന്താന്ന് പറഞ്ഞാൽ, മുഹമ്മദ് റസൂലുള്ളാഹിക്ക് ഖുർആനിന്റെ പുറത്ത് അതിനേക്കാൾ ഇരട്ടി ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരാണ് ഹിക്മത്ത് എന്ന് പറയാറ്. ഹിക്മത്ത്, ഹിക്മത്ത് എന്ന് പറയുന്നത് ഖുർആനിന്റെ പുറത്ത് അതിന്റെ എത്രയോ ഇരട്ടി, ഖുർആനല്ല ഖുർആനേക്കാൾ നാലിരട്ടിയോ അഞ്ചിരട്ടി എന്നൊക്കെയാണ് മുഹമ്മദ് അമാനി മൗലവി തന്റെ പരിഭാഷയിൽ ഇരിക്കുന്നത്. ഹിക്മത്തിൽ എത്ര ഖുർആനേക്കാൾ നാലിരട്ടി ഹിക്മത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇത് ഈ ഹദീസ് ഹദീ എന്നൊക്കെ പറയാറുണ്ട്. ആ വിഷയം ഞാൻ നിങ്ങൾ ശ്രദ്ധയപ്പെടുത്താമെന്ന് ഉദ്ദേശിക്കുന്നു. അവിടെ വ്യക്തമായി മനസ്സിലാക്കണം, വ്യക്തമായി മനസ്സിലാക്കണം എന്ന് മാത്രമല്ല, അത് മനസ്സിലാക്കിയാലും പോലെ ആരെ മുന്നിലും നിങ്ങൾക്ക് ഏത് നിന്ന് പറയാനുള്ള കഴിവ് നിങ്ങൾ ആർജിക്കേണ്ടതുണ്ട്. ആരോടും പറയാ ഞാൻ ജാഹിറാണ് ഞാൻ പണ്ഡിതനല്ല എന്നുള്ള യാതൊരു അപകർഷ ബോധം ഉണ്ടാവരുത്. വളരെ ശക്തമായി തന്നെ എനിന്ന് പറയാം എന്താണ് ഹിക്മത്ത്. അതുകൊണ്ട് ഹദീസ് നിന്ന് കിട്ടുമോ, ആർക്കാണ് ഹിക്മത്ത് കൊടുത്തത്, അത് മുഹമ്മദ് റസൂലുള്ളാഹിക്ക് മാത്രമാണോ എന്ന കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കും. അപ്പോ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ 20 സ്ഥലത്താണ് ഹിക്മത്ത് എന്ന് പറയുന്ന പദം തന്നെയുള്ളത്. 20 സ്ഥലത്ത്, എത്ര സ്ഥലത്ത്, 20 സ്ഥലത്താണ് ഹിക്മത്ത് എന്ന് പറയുന്ന പദം അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. ആ 20 സ്ഥലം ഞാൻ പറയാം, 20 സ്ഥലത്ത് ഹിക്മത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സ്ഥലം രണ്ടാമത്തെ അധ്യായത്തിൽ, രണ്ടാമത്തെ അധ്യായം അൽബക്കറ, അൽബക്കറയിൽ 129 ആയത്ത് ഹിക്മത്താ തുടങ്ങുന്നത്. 129 ആയത്ത് ربنا وبادئهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت اللذيذ الحكيم. ربنا ഇനി പശ്ചാത്തലം പറയാം. ഇനി അബ്രഹാം, അതായത് ഇബ്രാഹിം നബിയും തന്റെ പുത്രൻ ഇസ്മായിലും കൂടി കഅബ പണിയതിന് ശേഷം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയെ ഉദ്ധരിച്ചതാണ് അള്ളാഹു. അതിനെത്തിയതിനു ശേഷം അവരെന്താ കൂടി പറഞ്ഞു, റബ്ബന ഞങ്ങളുടെ നാഥ, ആര്, ഇബ്രാഹിമും പുത്ര ഇസ്മായിലും, വബിയാതിഹിം അവരിൽ നീ എഴുതിയേൽപ്പിക്കണമേ, അവരിൽ തന്നെ പിന്നെ വരാവുന്ന ആളുകളിൽ, റസൂലൻ ഒരു പ്രവാചകനെ, നിന്നും അവരിൽ നിന്നുള്ള ഒരു പ്രവാചകൻ തന്നെ. എന്ന് പറഞ്ഞാൽ ഏത് സമൂഹത്തിനാണോ അയച്ചു കൊടുക്കുന്നത് ആ സമൂഹത്തിൽ നിന്നുള്ള, എന്ന് പറഞ്ഞാൽ മക്കത്ത് ഇവിടുന്ന് ഒരാൾ പോയിട്ട് വരാൻ പറ്റൂല, അവർക്ക് ഇറങ്ങിച്ചേരാൻ പറ്റൂല, ഭാഷ അറിയില്ല, ഒന്നാരുടെ ആ പിന്നെ ജീവിതത്തിനോട് നമുക്ക് ഇറങ്ങിച്ചേരാൻ പറ്റൂല. ആ അവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് അവരിൽ നിന്നുള്ള ഒരു പ്രവാചകനെ തന്നെ നീ അവർക്ക് നിയോഗിക്കണമേ നാഥ. യത്തുലു അലൈഹിം ആയാത്തിക്ക, ഇത് മനസ്സിലാക്കണം, ആ പ്രവാചകൻ ഓതി കേൾപ്പിക്കുന്നു അലൈഹിം അവർക്ക് ആയാത്തിക്ക നിന്റെ പ്രമാണങ്ങൾ, കണ്ടോ നിന്റെ തെളിവുകൾ. അപ്പൊ ഈ പ്രവാചകൻ ഡ്യൂട്ടി എന്താ, അള്ളാന്റെ പ്രമാണങ്ങൾ ഓതി കേൾപ്പിക്കുക. ആദ്യം തന്നെ അവിടെ ആ ഒന്നാമത്തെ ആ ഫീസ് കൂട്ടി. ഈ പ്രവാചകന് സ്വന്തം ഇത് പറയാനല്ല അള്ള പറയണത്, പിന്നെയോ അലേഹിം മായാത്തിക്ക നാഥ നിന്റെ തെളിവുകളും പ്രമാണങ്ങളും ദൃഷ്ടാന്തങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കിതാബ അവർക്ക് പ്രമാണം പഠിപ്പിക്കുകയും ചെയ്യുന്ന ഇന്നതൊക്കെയാണ് തെളിവുകൾ എന്ന് പഠിപ്പിക്കുന്ന തത്വജ്ഞാനവും തത്വജ്ഞാനം കുറയാനുള്ള തന്നെ തത്വജ്ഞാനവും പ്രമാണങ്ങളും പഠിപ്പിക്കുന്ന വൈദഗ്ധ്യയും അവരെ അതുമൂലം സംസ്കരിച്ചെടുക്കുന്ന ഒരു പ്രവാചകനെ നിയോഗിക്കണം. ഇന്നക്ക അന്തല്ലദീദുൽ ഹകീം, നീയാണ് പ്രതാപശാലി യുക്തിമാനും. ഇതാണ് ഈ ആയത്തിനർത്ഥം. ഇപ്പൊ ഇവിടെ ഹിക്കമത്ത് എന്നൊരു പദം പറഞ്ഞു, ഒരു ഭാഷയല്ലോ. ഈ ഹിക്കമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? തത്വജ്ഞാന കുറയാനുള്ള തത്വജ്ഞാനാണ്. അതുമൂലമാണ് അവരെ സംസ്കരിച്ചെടുക്കുക എന്ന് പറഞ്ഞാല് കുറെ കാടന്മാരുണ്ടാവും, കുറെ അറബികളുണ്ടാവും, അതൊന്നും അറിയാത്ത ആളുണ്ടാവും. മുഹമ്മദ് എന്ന് വിളിക്കും, ഓ മുഹമ്മദ് ഇതൊക്കെ പറയുമ്പോ അത് സംസ്കാര ശൂന്യ. അത് നമ്മളെന്നല്ല, ലോകത്തിലുള്ള എല്ലാ സമൂഹങ്ങളും അംഗീകരിക്കുന്ന ചില കാര്യങ്ങളാണത്. മനസ്സിലായ ഇങ്ങനെ സംസ്കാരം പഠിപ്പിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളാണ് പറയാണ്ട്. അതിലിപ്പോ പറയല്ലേ, അപ്പൊ പറയുന്നത് ഏക്കുമത്തിന്റെ മാറി ക്ഷമിച്ചുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ സംസ്കാരം പഠിപ്പിക്കുന്ന, ദൈവം തമ്മിൽ പോലെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന, അതുപോലെ തെളിവുകൾ ഉദ്ധരിക്കപ്പെടുന്ന ഒരു പ്രവാചകനെ നിയോഗിക്കണമേ എന്ന് ഇബ്രാഹിം നബിയും തന്റെ പുത്രൻ ഇസ്മായിലും കൂടി പ്രാർത്ഥിച്ച പ്രാർത്ഥന സൂറത്ത് അൽ ബഖറയിൽ രണ്ടാം അധ്യായത്തിൽ 129-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദ്ധരണിയായി കേട്ടോ, അവിടെ ഹിക്മത്ത് പറഞ്ഞു. വേറെ സ്ഥലത്ത് പറഞ്ഞു, കമാ അർസൽനാ ഫീകും റസൂലം മിൻകും യത്രു അലൈക്കും ആയാത്തിനാ വയുസക്കീകും വയുഅല്ലിമുക്കും കിതാബ വൽഹിക്മാ വയുഅല്ലിമുക്കും മാ ലം തകൂനൂ തഅലമൂൻ. അങ്ങനെ ഒരുപാട് വേറെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു, കമാ അർസൽനാ, അതുപോലെ നമ്മൾ അയച്ചതുപോലെ, ഫീക്കും നിങ്ങളിൽ, റസൂൽ എന്നൊരു പ്രവാചകന് ഒരു അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഈ അനുഗ്രഹങ്ങൾ നൂർക്കണം എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞു, നിങ്ങളിൽ നിന്ന് പ്രവാചകൻ അയച്ചു, യത്രു അലൈക്കും, ആ പ്രവാചകൻ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കുന്നു, ആ യാത്രനാക്കണ്ട നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അള്ളാന്റെ അള്ളനെ പറഞ്ഞു, വൈ ദക്കീക്കും, ആ പ്രവാചകൻ നിങ്ങൾ സംസ്കരിക്കുകയും ചെയ്യുന്നു, വൈ അല്ലിമുക്കും മുതൽ കിതാബവല്ലേക്കും, ആ നിങ്ങൾക്ക് പ്രമാണങ്ങളും തത്വജ്ഞാനങ്ങളും ആ പ്രവാചകൻ പഠിപ്പിക്കുന്നു, വൈ അല്ലിമുക്കും മാനം തെക്കോനോ താലുമോ, നിങ്ങൾക്ക് അറിയാത്ത ഒരുത്തനവധി കാര്യങ്ങൾ ആ പ്രവാചകങ്ങൾ പഠിപ്പിച്ചു. പ്രവാചകന് പോലും അറിയാത്ത, ആ പ്രവാചകനറിയുന്നു അതിനോട് പറയുമ്പോൾ അറിയാം, വൈ അല്ലിമുക്കും മാനന്തക്കോണോ താരം, നിങ്ങൾക്കൊന്നും അറിയാതിരുന്ന ഒട്ടനവധി കാര്യങ്ങൾ ആ പ്രവാചകൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. പ്രവാചകനും അപ്പൊ പഠിക്കുക ചെയ്യണം. അതാണ് വാചക ലാലൻ പാടാന്ന് ഖുർആൻ പറഞ്ഞു. നീ പേച്ചിരുന്ന് പാത, നീ സമാജത്തിലേക്ക് നയിക്കുക. അപ്പോ അവിടെ ഇരിക്കുമ്പോൾ വന്നു രണ്ടായിട്ടോ, അത് എവിടെയെന്ന് പറഞ്ഞാൽ 251 തന്നെ, അൽ ബക്രീ തന്നെയാണ് 151-ാമത്തായ നിങ്ങൾ ഓർക്കുന്ന നിയമത്തല്ലായി അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ അറിയിക്കും നിങ്ങൾക്ക്. വമാ അൻസല മിനൽ കിതാബി, അതാ കിതാബ് നിങ്ങൾക്ക് നൽകിയത് തന്നെ എന്ന് പറഞ്ഞാല് പ്രമാണം, വൽ ഹിക്മത്തി തത്വജ്ഞാനവും, യഅലുക്കും ബിഹി, ആ അള്ളാഹു നിങ്ങൾ അതുകൊണ്ടാണ് ഉപദേശിക്കുന്നത്, ഇതുകൊണ്ട് കിതാബ് കൊണ്ട്. ഇവിടെ ഒന്ന് ചോദിച്ചാൽ മതി അവരോട്, പ്രധാനമായി മനസ്സിലാക്കേണ്ട സ്ഥലമാണ് എങ്ങനെയാ, 2231-ാമത്തെ ആയത്തില് ഈ അഴിവക്കും ബിഹി എന്ന് പറയുന്ന ബിഹിന്റെ വന്നീരെ എടുക്കാണ് മടങ്ങുന്നതെന്ന് ചോദിക്കണം. കഴിഞ്ഞു, പിന്നെ ഒരു മുണ്ടുമില്ല, പിന്നെ അവർക്ക് മിണ്ടാൻ ഞായല്ല. കാരണം ഈ അഴിവക്കും ബിഹി എന്ന ഏകമത്തിലേക്കാണെങ്കിൽ ബിഹ എന്ന് പറയണം, ഏകമത്തിലേക്കാണെങ്കിൽ ബിഹാന്ന് പറയണോ, കാരണം അത് ശ്രീലിംഗാണ്. അവിടെ അള്ള വന്ന് കിതാബാ, ഹിക്മത്തല്ല. ഈ അയലുക്കും ബിഹ കിതാബ് കൊണ്ടാണ് നിങ്ങൾ ഉപദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ കിതാബ് അനുസരിച്ച് നിങ്ങൾ സ്വീകരിക്കണം, പിടിക്കണം, ജീവിക്കണം. അല്ല, ഹിക്മത്താണ് ഈ അയലുക്കും ബിഹ, അല്ല രണ്ടും കൂടിയാണെങ്കിൽ യാതിലുക്കും ബിഹിമാ രണ്ടും രണ്ടാണെങ്കിൽ പറയണ്ടേ, യാതിലുക്കും ബിഹിമാ എന്ന് പറയണ്ടേ, അല്ലെങ്കിൽ യാതിലുക്കും ബിഹ എന്ന് പറയണ്ടേ, അതെന്റെ വർഗം പറയാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ ചോദ്യം. പിന്നെ മുണ്ടൂല, ഈ ഹിക്മത്ത് അതീത് വേറെ എന്താണ്, ഖുർആൻ മറ്റൊന്ന് വേറെയാണ്, അവ രണ്ടും രണ്ടാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും രണ്ടും രണ്ടാണെങ്കിൽ ഇവിടെ പറഞ്ഞു പറയാൻ എന്തുകൊണ്ട് യഅലുക്കും ബിഹിമാ എന്ന് പറഞ്ഞില്ല, ചോദ്യം അത് പറഞ്ഞില്ല. അത് യഅലുക്കും ബിഹി എന്ന് പറഞ്ഞു, അത് പറഞ്ഞു ഖുർആൻ തന്നെ. ഹിക്മത്ത് എന്ന് പറഞ്ഞതിനാണ് ഖുർആന്, ഖുർആനിൽ പറ്റാണ് ഹിക്മത്ത്, അതുകൊണ്ടാണ് പറഞ്ഞു തമ്പുരാൻ അവിടെ യഅലുക്കും ബിഹി എന്ന് പറയാൻ കാരണം. മനസ്സിലായോ? ആ അപ്പൊ അവിടെ മൂന്നായില്ലപ്പോ വേറെ സ്ഥലത്ത് وقتل داوود جالوت واعطاه الله الملك والحكمه وعلمه مما يشاء داوود കൊന്ന ജാലൂത്തിനെ എന്ന് പറഞ്ഞാൽ ഇതി ഒരു കഥയെക്കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞ ഒരു ചരിത്രം. അതും അദ്ധ്യായം അൽബഖറ ഒന്ന് തന്നെയാണ്. മറ്റേ 200 2 230 പിന്നീട് പറയുന്നത് 2 251. അതെന്താന്ന് പറഞ്ഞാല് ഒരു സമൂഹം ഇപ്പൊ ഇങ്ങനെ പറയാം, നമ്മൾ തന്നെ വിചാരിക്കുക പടച്ചവനെ ഞമ്മക്കിപ്പോ കൊറേ കഴിവുണ്ടായെങ്കില് അല്ല അല്ലെങ്കിൽ ഇപ്പൊ എങ്ങനെയാ പറയാ അല്ല കൊറേ കാശിട്ട് കിട്ടിയാല് ഞമ്മക്ക് അത് അങ്ങനെ ചെയ്യില്ല, അവിടെ ഒന്ന് ഇവിടെ ഒന്ന് അവിടെ ഒന്ന് അങ്ങോട്ട് ഒന്ന് വാഹനം ഒന്ന് ഇങ്ങോട്ട് ബസ് ഒന്ന് ഇങ്ങനത്തെ ചെയ്യുന്നു എന്നൊക്കെ ഒരു തോന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തില്ല, പൈസ ഇല്ല. അങ്ങനെ പൈസ കിട്ടിക്കഴിഞ്ഞാ പിന്നെ കിട്ടിയ ആരും കഴിഞ്ഞ വന്ന് തന്നെ അതിന് പൗതി ഉണ്ടാവില്ല, മറ്റൊരു കൊടുത്തോന്ന് പൗതി ഉണ്ടാവില്ല, ഇങ്ങോട്ട് പൗതി ഉണ്ടാവില്ല, അങ്ങനെ നശിച്ച് വിഷയാവും. ഇങ്ങനെയാണത് പോ എല്ലാത്തിലും പോ ഞമ്മക്കും അങ്ങനെയാണെന്ന് അല്ല ഞാൻ പറയുന്നത്, അങ്ങനെ അല്ലാന്ന് പറയണില്ല, ആണെന്നും പറയണില്ല. ഇങ്ങനെയുള്ള മനുഷ്യന്റെ ഹാല്. അപ്പൊ ഇപ്പൊ അതുമല്ല, ഈ പാവങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോ എനിക്ക് തോന്നി ചിലപ്പോ എനിക്ക് തന്നെ തോന്നും, ഇങ്ങനൊന്നും ഞാൻ പറഞ്ഞു ഇങ്ങനൊന്നും ചെല്ലട്ടോ പറച്ചനീക്ക് കുറെ കൈവണി തിങ്ങളൊക്കെ ഈ പട്ടിപ്പാവ തീർക്കുന്നു അഥവാ പറച്ചി കുറെ കൈ വന്നാലോ പിന്നെ ആ ഭാഗത്തേക്ക് ഞാൻ ചിന്തിക്കൂല. കഴിവില്ലാത്ത അവസ്ഥ പോയി ആ ഒരു മുക്കാലേക്ക് കൊടുത്തിരുന്നു, കഴിവുണ്ടാകുമ്പോൾ ഞാൻ കൊടുക്കൂല, അതാ മനസ്സിലെ അവസ്ഥ. എന്നതുപോലെ ഒരു കാലഘട്ടത്തിൽ അവർ പറഞ്ഞു പറച്ചോ ഞങ്ങൾക്ക് ഈ രാജാവിനെ നിയോഗിച്ച് തന്നാല് ഞങ്ങളെ ആ പഹയെ യുദ്ധം ചെയ്ത സമർത്ഥ്യനെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവര് അങ്ങനെ എപ്പോഴും പറയൂര് പറച്ചോ എനിക്ക് രാജാവിനെ നിയോഗിച്ചിരിക്ക ഞങ്ങൾ അയാളെ പിന്നിലൊരു യുദ്ധം ചെയ്തിട്ട് ഈ ഈ ജാലൂത്തിന് സൈന്യങ്ങളൊക്കെ വാനോട് വലിയ ആക്രമണം അവർക്ക് വലിയ കഷ്ടപ്പാടാ, വലിയ ദുരിതമാണ് ആ ജാലൂത്ത് എന്ന് പറഞ്ഞ ഈ ഭാഗം ആളുകളെ കൊണ്ട്. ജാലൂത്ത് എന്ന് പറഞ്ഞ വ്യക്തിയുടെ വേറെ അതൊന്നും അല്ല, മാത്രമേ കാര്യം ഏതായിരുന്നാലും അവരെ കൊണ്ട് ഇപ്പൊ നമ്മൾ പ്രധാനം പറയുക കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് വലിയ ഇടങ്ങറാന്ന് പറയാം ഒരു ഉദാഹരണം, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ കൊണ്ട് വലിയ ഉദാഹരണം ഇടങ്ങാന്ന് പറയാം എന്നുപോലെ വിഭാഗം അങ്ങനെ ഒരു ഗുണമുള്ള അവർ വ്യക്തി ആകൃതിയിലാവട്ടെ, ഏതായിരുന്നാലും അവരെ കൊണ്ട് വലിയ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുണ്ടായിരുന്ന അവസരത്തിൽ സത്യവിശ്വാസികളായ ആളുകളുടെ ഉൽക്കടമായ പ്രാർത്ഥനയായും തമ്പുരോനെ ഈ രാജാവിനെ നിയോഗിച്ചു തന്നാൽ ഞങ്ങൾ അവരെ യുദ്ധം നശിപ്പിച്ചെഴുന്നതിനെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അപ്പൊ വർക്ക് എഴുതി തരണം, ഇത്ര കാര്യമാണെന്ന് വിളിക്കുക, ഒരു ആചാരം ചെയ്തു കൊടുത്തു, ഒരു ആചാരം ചെയ്തു കൊടുത്തു, ഞാൻ നിങ്ങൾ പോയി നോക്കി. ഞാൻ അന്ന് ദാവൂദ് എന്ന് പറയുന്ന പ്രവാചകൻ ദാവൂദ് നബി ഇവിടെ ചെറിയ ചെക്കനാണ്, ഒരു 10 വർഷ പ്രായമായ ഒരാളാണ്, മൂപ്പരുണ്ട് ഈ സൈന്യത്തിന്. അങ്ങോട്ട് പോകുന്ന കഥ വേറെ വിശുദ്ധ കുറാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പോകുമ്പോൾ വെള്ളം കുടിക്കുക, അതാണ് നല്ല ഉഷ്ണകാലത്താണ്, ഗൾഫ് നാട്ടിലെ ഉഷ്ണം എന്നൊക്കെ അറിയാലോ, ഗൾഫ് പോയി വരട്ടെ എന്താ ഉഷ്ണം, ആ നട്ടുച്ചെടികളുടെ പോവുകയാണെങ്കിൽ എന്താ ഒരു മനുഷ്യനാണ് പുറത്ത് കയറി വരാം, അതേമാതിരി ഉഷ്ണ. അങ്ങനെ ആ സമയത്ത് അവർ എന്ത് ചെയ്യാൻ പോകണം, പോണ വൈപ്പ് നിധി കിടക്കാൻ ഒരു പുഴ അല്ലെങ്കിൽ തോട് അല്ലെങ്കിൽ അരുവി അത് കിടക്കണം, അത് കിടക്കുമ്പോൾ പറച്ചോണ്ട് പരീക്ഷണം ഇല്ല, പ്രവാചകം പറയുന്ന ഈ ഇതാക്കാൻ കിടക്കാൻ പോകുമ്പോഴല്ലേ ഒരു കോരൽ വെള്ളം മാത്രം കുടിക്കുന്ന ആളുകളെ എന്റെ കൂടെ യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്തവരൊന്നും യുദ്ധം ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇതാണെങ്കിൽ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ വരണ്ടിട്ട് ഇങ്ങനെ എത്ര വെള്ളം ചീപ്പ വെള്ളം കിട്ടിയാൽ കുടിക്കുക, അതാ സമയം, അതാണ് മനുഷ്യന്റെ അവസ്ഥ. അങ്ങനെ ചെന്നപ്പോ കുടിച്ചു ഒരേ ആളുകൾ മൂക്കറ്റം കുടിച്ചു എല്ലാ കലീലം നിന്നും കുറച്ചാളുകളെല്ലാം അവിടെ തുച്ഛമാളുകളെ അപ്പറഞ്ഞ ഗുണം തീരിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ അഷർത്ത ഉപാധി കുറച്ചാളുകൾ കുടിക്കില്ല. അവരെന്ത് പറഞ്ഞു പടച്ചോനെ പടത്തു തമ്പുരാനെ കണ്ടുമുട്ടേണ്ടി വരികയല്ലോ എന്നുള്ള ബോധം, എന്റെ റബ്ബിനെ ഞങ്ങളെ റബ്ബിനെ ഞങ്ങൾ കണ്ടുമുട്ടേണ്ടി വരും എന്ന ബോധമാണ് അവരതിന് തറഞ്ഞത്. അങ്ങനെ കുറച്ചാളെ പിന്നെ ബാക്കി ബാക്കി ഭൂരിപക്ഷം അങ്ങനെ കുടിച്ചു പോയി. പിന്നെ അവരങ്ങോട്ട് പോയി അതിന്റെ കറങ്ങി യുദ്ധാട് ചെയ്തു, വക്കത്തെ ദാവൂദ് ജാലൂത്തെ ജാലൂത്തിലെ ദാവൂദ് കൊന്നു എന്നൊക്കെ പറയതാ. അപ്പൊ ആ യുദ്ധാട് വിജയിച്ചു. അവിടെ ഇവിടെ എന്താ വിഷയം, അവിടെയും കുറച്ചാളെ ഉണ്ടായുള്ളൂ എന്നാ ഞാൻ പറയണം. എന്നതുപോലെ ആ ഒരു കാര്യത്തെക്കുറിച്ച് അള്ള പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ വക്കത്തലെ ദാവൂദ് ജാലൂത്ത വാതാഹുല്ലാഹുൽ മുൽക്ക പിന്നെ അയാൾക്ക് ആധിപത്യം കൊടുത്തു ദാവൂദിന് വല്ലേക്കുമത്താ തത്വജ്ഞാനവും കൊടുത്തു അല്ലമഹോമിമ്മായഷാൽ അള്ളാഹു ഉദ്ദേശിച്ച ഒരു ഒട്ടനവധി കാര്യങ്ങൾ ദാവൂദിനെ പഠിപ്പിച്ചു എന്ന് അവിടെ ഒരു ഹിക്മത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനാ ഞാൻ പറഞ്ഞു പിന്നെ അള്ള സ്ഥലത്ത് പറഞ്ഞു യുഗത്തിൽ ഹിക്മത്തമയ്യഷാൽ അള്ള ഹിക്മ തത്വജ്ഞാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ള ഉദ്ദേശിച്ച് കൊടുക്കും, അള്ള ഉദ്ദേശിച്ചിരിക്കും അത് കൊടുക്കൂ എന്ന് പറഞ്ഞാൽ അത് തന്നെ പ്രമാണം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വിവേചനം. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഒരാളാണ് തെരഞ്ഞെടുക്കും, അവിടെ നമ്മൾക്ക് വിവേചനോ നമ്മൾക്ക് അതിന്റെ മുറുമുറുപ്പൊന്നും ഉണ്ടാവാൻ പറ്റില്ല, പടച്ച ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുത്ത് കൊടുക്കും എന്ന് മാത്രം. വമൻ യൂത്തിൽ ലിക്കുമത്ത ഫഖദ് ഊതിയ ഖൈറൻ കസീറോ, വലിയ അനുഗ്രഹമാണ് ആ മനുഷ്യൻ നൽകപ്പെട്ടത് ആർക്കെങ്കിലും ലിക്കുമ. വേറെ സ്ഥലത്ത് പറഞ്ഞു ആലി ഇമ്രാൻ ഇതൊക്കെ പറഞ്ഞത് അൽബക്കറിയിലാ അദ്ദേഹത്തിന് പ്രമാണം പഠിപ്പിച്ചു, തത്വജ്ഞാനം പഠിപ്പിച്ചു, തൗറാത്ത് പഠിപ്പിച്ചു, ഇഞ്ചിയിലൊക്കെ ഈശാനയെ പറ്റി പറഞ്ഞിരുത്താം അവിടെ ഇരിക്കുമ്പോ പറഞ്ഞു അതുമതന്നെ ആ തൗറാത്ത് ഇഞ്ചിയിലുള്ള കാര്യം തന്നെ. വൈദ അഹദല്ലാത്തുക്കും കിതാബും സുമ്മജാക്കും റസൂലും മുസബ്ജിക്കുല്ലിമാക്കും അവിടെയും പറഞ്ഞു ഒരു ഹിക്മത്ത് 81 ആലി ഇമ്രാൻ. നിസ്സംശയം അല്ലാഹു അനുഗ്രഹം ചെയ്യുക അതിൽ മൂമിനീന സത്യവിശ്വാസികൾക്ക് ഇത് ബാധഫീഹിം റസൂലും മിൻ അൻഫുസിഹിം അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ അവരിലേക്ക് നിയോഗിച്ചപ്പോൾ യത്തുലു അലൈഹിം അവർക്ക് അദ്ദേഹം ഓതി കേൾപ്പിക്കുന്നു ആയാത്തി ദൈവത്തിന്റെ ദൃഷ്ടാന്തങ്ങൾ വൈദക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്നു അല്ലിമുഹുമുൽ കിതാബ വൽഹിക്മ തത്വജ്ഞാനവും പ്രമാണങ്ങളും ഒക്കെ അള്ളാഹ് അദ്ദേഹം പഠിപ്പിക്കുകയും ചെയ്തു എന്ന് അവരെയും പറഞ്ഞു فقد آتينا آل إبراهيم الكتاب والحكمة وآتيناهم ملكا عظيما إبراهيم قربتنا الله نلقي عند برمان نلقي والحكمة تبتتنا ആലിബ്രാഹിം യാക്കൂബ് നബി യൂസ നബി പോലെയുള്ള ഇസ്ഹാഖ് അതുപോലെ ഇസ്മായിൽ എന്നൊക്കെ ആലിബ്രാഹിമിൽ പെട്ട ഈ ആലിബ്രാഹിമിന് യാക്കൂബിന്റെ മക്കൾക്ക് ഒക്കെ ഹിക്മത്ത് കൊടുത്തു എന്ന് പറഞ്ഞ പ്രവാചകന്മാരായി നിയോഗിക്കപ്പെട്ട ആളുകൾക്കൊക്കെ ഹിക്മത്ത് കൊടുത്തു ആരല്ലോ കൊടുത്തു അപ്പൊ ഹിക്മത്ത് മുഹമ്മദ് റസൂലുള്ളാഹിക്ക് മാത്രമല്ല കഴിഞ്ഞ പ്രവാചകന്മാർക്ക് ഹിക്മത്ത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവരുടെ അജീതികളൊക്കെ എവിടെയാണ് അവരോട് ചോദിക്കാം ഇബ്രാഹിമിന്റെ അജീത എവിടെയാണ് യാക്കൂബിന്റെ അജീസ എവിടെയാണ് യൂസഫിന്റെ അജീസ എവിടെയാണ് ഇസ്മായിലിന്റെ അജീസ എവിടെയാണ് ഇസ്ഹാഖിന്റെ അജീസ എവിടെയാണ് അതൊരു രണ്ടാമത്തെ പ്രമാണമാണെങ്കിൽ ഈ പ്രവാചകന്മാരുടെ അജീസിന്റെ ആ ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് കിട്ടേണ്ടതുണ്ട് അതെന്തുകൊണ്ട് കിട്ടേണ്ടതുണ്ട് എന്ന് പറഞ്ഞ ഹുദാഹുമ മുസ്തദീഹി എന്നുള്ളവരുടെ അവിടെ ഹുദയോടൊക്കെ പിൻപറ്റുന്ന ആ ഹുദ ആ രണ്ടാം പ്രമാണത്തിലുള്ള ഹുദ എന്താ കിട്ടണ്ടേ അത് കിട്ടണ്ടേ തൗറാത്തിനും ഇന്ത്യയിലിന്റെ പുറത്ത് മൂസാക്കും ഈസാക്കും ഇസ്മായിലിനും ഇസ്ഹാഖിനും ഇബ്രാഹിമിനും സക്കരിയാക്കും ഒക്കെ ഹിക്മത്ത് കൊടുത്തു നല്ല പറയുമ്പോൾ അത് ഹദീസാണെങ്കിൽ ആ ഹദീസിന്റെ കൃത്യത എവിടെ നമുക്ക് കിട്ടണം അത് ഓർത്ത് കിട്ടും അതാണ് ചോദിക്കാനുള്ളത് മനസ്സിലായില്ല ഹിക്മത്ത് എന്ന് പറഞ്ഞ് മുഹമ്മദ് റസൂലുള്ളാഹിക്ക് മാത്രം കൊടുത്ത ഹിക്മത്ത് ഹദീസാണെങ്കിൽ കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാർക്ക് ഹിക്മത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് അല്ല പറയുമ്പോൾ ആ ഹിക്മത്തിന്റെ ഗ്രന്ഥങ്ങൾ എവിടെയാണ് അതൊന്ന് കിട്ടണം അത് എങ്ങനെ കിട്ടണം അത് പിമ്പറ്റ അള്ള പറഞ്ഞിട്ടുണ്ട് അവരോട് അത് പ്രമാണമല്ലേ അപ്പൊ നമുക്ക് കിട്ടണം ഇത് അതിന് ഉത്തരല്ല അപ്പൊ പറഞ്ഞെന്താ അതൊക്കെ അതിൽ തന്നെയാണ് ആ തൗറാത്തിലും ഇന്ത്യയിലും തന്നെ ഒന്ന് കുറയാനുണ്ടോ അല്ലാഹുവിനിക്കൽകിതാബ പ്രമാണങ്ങൾ ഇറക്കി പ്രമാണമിറക്കി വല്ലിക്കുമത്ത തത്വജ്ഞാനവും അല്ലമക്ക മാലന്തക്കും താലമോ നിനക്ക് അറിയാത്ത കാര്യങ്ങളും അവൻ പഠിപ്പിച്ചു നിന്നെ നിനക്കൊന്നും അറിയില്ലല്ലോ അതായത് നിനക്കൊന്നും അറിയില്ല എന്ന് ആദ്യം പറഞ്ഞു വക്കാന ഫദലുള്ളാഹി അലൈക അലീമാ നിനക്കല്ലാ വലിയ അനുഗ്രഹമാണ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണല്ലോ എനിക്ക് ആദ്യം പറഞ്ഞില്ല വഴി വയറ്റി എന്ന ആളാണെങ്കിൽ ഇരാത്തിലാക്കി എന്നൊക്കെ അനുഗ്രഹം തന്നെ അപ്പൊ അവിടെയും പറഞ്ഞു ഇരിക്കുമ്പോൾ ഇത് അല്ലമത്തുക്കൽ കിതാബ വല്ലിക്കുമത്തവ തൗറാത്ത വല്ലിഞ്ചീൽ വേറെ തരത്ത് അവിടെയും പറഞ്ഞിരിക്കുമ്പോൾ ഉദ് ഇലാ സബീൽ റബ്ബിക്ക വല്ലിക്കുമത്തി വൽ മൗഇലത്തിൽ ഹസന നിരിയോട് പറയാണ് ഉദ് നീ ക്ഷണിക്കലും ഇലാ സബീൽ റബ്ബിക്ക നിന്റെ നാഥന്റെ വഴിയിലേക്ക് വല്ലിക്കുമത്തി തത്വജ്ഞാനം ഉണ്ട് വൽ മൗഇലത്തിൽ ഹസന നല്ലതാ ഉപദേശവും അപ്പോ ജനങ്ങളെ പ്രസ്ഥാനത്തിലേക്ക് ക്ഷണിക്കേണ്ട രൂപം അത് തത്വജ്ഞാനങ്ങളും അതുപോലെ തന്നെ നല്ലതായ ഉപദേശവും നൽകി ചെയ്യണം എന്ന് രബിയോട് പറഞ്ഞു അവിടെ ഹിക്മത്ത് പറഞ്ഞു ഇനി വേദത്ത് പറയാം ذلك مما أوحى إليك ربك من الحكمة ولا تجعل مع الله إلها آخر فتلقى في جهنم ملوما مدحورا ولا بكذا سنن حكمة قرآن തന്നെയാണ് ഖുർആൻ തന്നെയാണ് ഹിക്മത്ത് ഖുർആനിലുള്ളതാണ് എന്ന് വളരെ വ്യക്തമായി വളരെ പ്രത്യക്ഷമായി വരച്ച് തെളിയിച്ചതല്ല കാണിച്ചിരിക്കുക അതെന്താ ലാലിക മിമ്മ ഔഹ അതെവിടെയെന്ന് പറഞ്ഞാല് 17:39 അധ്യായം 17:39 ആയത്തിൽ അവസാനമായി പറയുന്നതിന് അതിന് മുമ്പ് വരെ പറഞ്ഞിട്ടുണ്ട് അതെന്താന്ന് പറഞ്ഞാൽ നിന്റെ കൈകൾ ഈ പരടിയിലേക്ക് വെച്ച് കെട്ടരുത് അതുപോലെ പറ്റ ഇറക്കി ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാം കൊടുത്തിട്ട് തൊലയണ്ട ഒന്നും കൊടുക്കാതെ ഇങ്ങനെ കെട്ടിയിടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ കൊല്ലുപോകണ്ട കുട്ടികളെ കൊന്നുപോകരുത് കുട്ടികളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താ അത് ബ്രൂസീലുള്ള ഈ വാത്തിലുള്ള നുത്തുവത്തോ അല്ലെങ്കിൽ അവന്റെ ഇതൊക്കെ നശിപ്പിക്കാന്നുള്ളതല്ല അതിന് ഔലാദ് എന്ന് പറയില്ലല്ലോ ഔലാദ് ഔലാദ് എന്ന് പറയണമെങ്കിൽ ഭാഷാത്ത പ്രകാരം വലുത് എന്ന് പറഞ്ഞെങ്കിൽ കുട്ടിനടാണോ ഇത് വെച്ചിട്ടാണ് പിന്നെ മറ്റൊന്നും പറഞ്ഞാൽ ഞാൻ തന്നെ പാടില്ല അത് കുട്ടികളെ കൊല്ലരാണെന്നൊക്കെ പറയുന്നത് കുട്ടികളെ കൊല്ലാന്ന് ആരെ പറഞ്ഞ് ഞങ്ങൾക്ക് അവാദില്ല ഖുർആനിനത്തേർക്ക് അവാദേ ഇല്ല എന്തിന്ന് കുട്ടികളെ കൊല്ലാത്താകാണ് രംഗം പറയണേ അള്ള പറഞ്ഞപോലെ തന്നെ പക്ഷെ ഇതെങ്ങനെ കുട്ടിയായി അതിന് വലുതെന്ന് അറിയോ അത് അള്ളന്നെ അലക്കത്ത് മുളകത്ത് എന്നൊക്കെ പറഞ്ഞിക്കാ ഓരോരോ ഗുണങ്ങളെ കുറിച്ചുള്ള പദങ്ങൾ അള്ളത് പറഞ്ഞു മുളകത്ത് അലക്കത്ത് പിന്നെ മാംസത്തിണ്ടാവും. ഇതൊക്കെ പാദത്തിലെ കിട്ടിക്കണ്ടെന്നു വേണ്ടി പറഞ്ഞില്ല, അതല്ല പറഞ്ഞോ എവിടെ നശിക്കേണ്ടത്. പിന്നെ കുട്ടിയായി കഴിഞ്ഞാൽ പറ്റില്ല, അതിന് വരവെന്ന് പറഞ്ഞാൽ ആ പദം പറയാൻ പറ്റുമോ? പറ്റൂല. ആ അതിനിപ്പോ അതിന് കുട്ടികൾ എന്താണ് ഈ അച്ഛനൊക്കെ ആരോടൊക്കെ പഠിപ്പിച്ചത്? അതാണ് ഔലാദി എന്നല്ല പറഞ്ഞേ, അവർക്കും നിങ്ങൾക്കും ഭക്ഷണം തരുന്ന ഞാനാ ഉണ്ടോ? ഔലാദി എന്ന് പറഞ്ഞ പദം ആ ജീവനുള്ള കുട്ടിയിലാവണം. വീടുമ്പോ എന്തായാലും ആ വിഷയം പറയില്ല, ഒരിക്കലും പറഞ്ഞ വിഷയം. അപ്പൊ ഏതായിരുന്നു ഞാൻ പറഞ്ഞെന്താന്ന് പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞു. അതിനു മുമ്പ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ള പറഞ്ഞിങ്ങനൊന്നും ചെയ്യരുത്. അതേമാതിരി നീ ഇങ്ങനെ അഹങ്കരിച്ച് നടക്കണ്ട, ഞാൻ അഹങ്കരിച്ചാൽ ഈ പർവ്വത്തെ കവിച്ചൊക്കെ അതാഴിക്കാനൊക്കെ ചില ആളുകൾ നടത്തുന്നത്. ഞാൻ ആരാ ആരാ ഞാൻ മുന്നേ നടത്തിക്കരുത്, അങ്ങനെ നടത്തുന്നത് തോന്നുന്നുണ്ട്. ഇങ്ങനെ അല്ല പറഞ്ഞോ നീ കഴിഞ്ഞാൽ അന്റെ പർവ്വതം കീറാൻ പറ്റുമോ എനിക്ക്, അങ്ങോട്ട് ഭൂമിന്റെ അടിയിലേക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ അല്ല ചോദിച്ചിട്ട് ഭക്ഷണമാക്കിയിട്ട് ഇതന്നെ എത്ര അഹങ്കാരികളെ അതും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് ഉപദേശം പറഞ്ഞിട്ടല്ല പറയാം. ഇത് നിന്റെ നാഥൻ നിനക്ക് വായി നൽകി ഹിക്മത്താണ്, അതാ തത്വജ്ഞാനം. അല്ലാതെ പറയാൻ പറ്റും ഇതാണ് അതായത് ഹിക്മത്തിൽ നല്ല പറയുമ്പോ അതല്ലാതെ അതിന്റെ പുറത്താന്ന് പറയുന്നത് ഇവരെ എന്താ ചെയ്യേണ്ടത്? ഇവർ തലയിലെന്താ പരത്തോം പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ ലാഭിക്കാതെ ഈ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് നോക്കിയാൽ മതി. പതിനേഴാം മധ്യാത്തിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ ഒരുപാട് തത്വജ്ഞാനങ്ങളാണ് ഒക്കെ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങളാണ്. ആ അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് അല്ല പറയുന്നത് ദാലിക്ക അപ്പറഞ്ഞ കാര്യങ്ങൾ മിമ്മ ഒന്നിൽപ്പെട്ടതാണ്. ഔഹായിലേക്ക നിനക്ക് ബോധം നൽകിയ റബ്ബു കരിന്റെ നാഥൻ നിനല്ലിക്കുമ്പോ അതെന്താ ഇക്കുമ്പത്താൽ. അപ്പോ ഈ പറഞ്ഞതൊക്കെ ഇക്കുമ്പത്താണ് അത് കുറയാനുണ്ട് എന്ന് അള്ളയെ പറഞ്ഞു. അവസാനം അള്ള പറയുമ്പോൾ നീ അള്ളാവിനോട് കൂടെ മറ്റൊരു ആരാധനയെ നീ ഉണ്ടാക്കി പോവരുത്, സ്ഥാപിച്ചു പോവരുത്. അങ്ങനെ നീ മറ്റു ഇലാഹിനെ വെച്ച് പൂജിച്ചാൽ എന്ത് ചെയ്യും? അള്ളാഹ് ജഹന്നം നരകത്തിലേക്ക് ആക്ഷേപരഹനായി തള്ളപ്പെടും. അത് ഇഷ്ടപ്പെട്ട തത്വജ്ഞാനം. ഇങ്ങനെ ഒറ്റ തത്വജ്ഞാനം അള്ളാഹു ഖുർആനിൽ പറഞ്ഞു. അപ്പൊ അത് തത്വജ്ഞാനമാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സൗകര്യം പോലെ പോയി നോക്കണത് എന്തൊക്കെയാണ് അവിടുത്തെ തത്വജ്ഞാനങ്ങൾ എന്ന് ഞാൻ ആകർഷണീയമായ ജീവിതത്തിൽ പകർത്തേണ്ട ഒട്ടനവധി കാര്യങ്ങളാണ് അള്ളാഹ് അവിടെ പറഞ്ഞത്. അത് ഹിക്മത്താണെന്നും പറഞ്ഞു. വലക്കത് ആത്തയിനാ ലുക്കുമാനൽ ഹിക്മത്ത് അനുഷ്കൃതിലില്ല. കണ്ടോ ലുക്കുമാൻ നമ്മൾ കൊടുത്തു, അത് ഹിക്മത്താ തത്വജ്ഞാനം കൊടുത്തു. ലുക്കുമാനും കൊടുത്തു തത്വജ്ഞാനം. അതെന്താണ്? അതെന്നുള്ളത് അനുഷ്കൃതിലില്ല, അള്ളാഹി നന്ദി ചെയ്യണമെന്ന്. അപ്പോ മുഹമ്മദീനക്ക് മാത്രമല്ല ലുക്കുമാനും ഉണ്ടായിരുന്നു. ലുക്കുമാൻ എന്ന് പറഞ്ഞാൽ പ്രവാചകനാണോ അല്ലേ എന്ന് അവരെ തർക്കാം. അദ്ദേഹം ആയിക്കോട്ടെ, ആരായിരുന്നാലും അദ്ദേഹത്തിന് ഹിക്മത്ത് കൊടുത്തില്ലേ? അത് മഹാനിക്ക് മാത്രമാണ് ഹിക്മത്ത്, അല്ല മറ്റൊരാൾക്ക് കൊടുത്തില്ലേ? കൊടുത്തു. വധുക്കുർണ്ണമായുത്തിലാദീപയൂത്തിക്കുന്നമിന്നായാത്തില്ലായ്മ അവിടെയും പറഞ്ഞു. അതായത് ആ നബിയുടെ ഭാര്യമാരെ കുറിച്ച് പറഞ്ഞത് അവരോട് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിലിരുന്ന് ആ പ്രവാചകൻ ഓടി കേൾപ്പിക്കുന്ന പ്രമാണങ്ങളും തത്വജ്ഞാനങ്ങളൊക്കെ നിങ്ങൾ സ്മരിക്കണം പഠിക്കണം എന്നൊക്കെ അവിടെയും പറഞ്ഞു ഹിക്മത്ത്. പിന്നെ അവസ്ഥതി മുന്നിൽക്കുവാത്തിനാറിൽ അത് ദാവൂദ് നബിയെ പറ്റി പറഞ്ഞാണ്. അവർക്ക് ആധിപത്യം കൊടുത്തു, ഹിക്മത്ത് കൊടുത്തു, നല്ല തീരുമാനമെടുക്കാനുള്ള വിവേചനം നൽകി എന്ന്. പിന്നെ വേറെ വന്നപ്പോൾ ബയ്യിനാത്തുമായി തെളിവുകളുമായി വന്നപ്പോൾ കാല ഈസാ നബി പറഞ്ഞു കദ് ജിഇതുക്കും ബിൽ ഹിക്മ ഞാൻ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഹിക്മത്തുമായിട്ടാണ്. കണ്ടോ തെളിവുകളുമായി ആക്കപ്പെട്ട ഈസാ നബി സമൂഹത്തിൽ എഴുന്നു നിന്ന് പറയുന്നത് ഞാൻ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഹിക്മത്താണ് എന്നാ. അപ്പൊ അത് തന്നെയാണ് ബയ്യിനാത്ത്. കണ്ടോ എന്നാൽ ബയ്യിനാത്തും കൊണ്ട് അച്ഛന് ഈസാ നബി പറയേണ്ടത് എന്താണ് പറയേണ്ടത്? കദ് ജിഇതുക്കും ബിൽ ബയ്യിനാത്തി എന്നല്ല പറയേണ്ടത്. ബയ്യിനാത്തും കൊണ്ട് ഈസാ നബി വന്നപ്പോൾ ഈസാ നബി പറഞ്ഞോടാ ഞാൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ബയ്യിനാത്തും കൊണ്ട് സംഗതി എന്നാ ബയ്യിനാത്താണ് അത്. അതാണ് ഈസാ നബി പറഞ്ഞ് ഞാൻ ഹിക്മത്തും കൊണ്ടാ വന്നത്. അപ്പൊ ഹിക്മത്തും ബയ്യിനാത്തും ഒന്നാണ് എന്ന് തെളിയിക്കുന്ന പ്രധാനമായ ഒരാക്കണം ഈ പറഞ്ഞാൽ അത് ഏതാണ്? വലമ്മ ജാ ഈസാ ബിൽ ബയ്യിനാത്ത് ഖാല ഖദ് ജിഇതുക്കും ബിൽ ഹിക്മ വലി ഉബയ്യിന ലക്കും ബഅദ അല്ലദീ തഖ്തലിഫൂന ഫീഹി നിങ്ങൾ ഭിന്നായിട്ടമായിരുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അത് വ്യക്തമാക്കി, സത്യാവസ്ഥ വ്യക്തമാക്കി തരുന്നുണ്ട്. ഫത്തഖുള്ള, നിങ്ങൾ അള്ളാഹുവിൽ സൂക്ഷിക്കുക, വാത്തിയൂനി എന്ന് നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക എന്ന് സുഹ്റഫ് 63 അദ്ദേഹം സുഹ്റഫ് 63 ഈസാനബി പറഞ്ഞിരിക്കുന്ന കാര്യം ഈ ആയത്ത് എപ്പോഴും ഓർമ്മ വേണം. ബൈനാത്തും കൊണ്ട് ആച്ച ഈസാനബി അവിടെ സമൂഹത്തോട് പറയുന്നത് ഞാൻ ഹിക്മത്തും കൊണ്ടാണ് വന്നിട്ടുള്ളത് എന്നാണ്. അപ്പൊ അതവരുടെ വ്യക്തമാണ്, ഹിക്മത്തും ബൈനാത്തും ഒന്നും അതും ഒന്നാണ്. കിതാബും ഹിക്മത്തും അത് ഹദീസ് വേറെയല്ല. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അത് ഖുർആനിന്റെ ഒരു മറ്റു വശമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് അപ്പുറം. ഇനി വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഹിക്മത്തും ബാലിഗ ഫമായുബനിന്നുവർ യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽഹിക്മ എന്ന് സൂറത്തുൽ ജുമുഅയിൽ അവസാനത്താത്തറ. ഇങ്ങനെ 20 സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ ഹിക്മത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ഹിക്മത്ത് പറഞ്ഞതൊക്കെ വിശുദ്ധ ഖുർആനാണ് എന്ന കാര്യം പറച്ചമ്പുര വ്യക്തമാക്കിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. എന്നിട്ട് ഹിക്മത്താണ് ഹദീസ് എന്ന് പറയാനുള്ള യാതൊരു ന്യായവും ഒരു പ്രമാണവും ഈ പറഞ്ഞ 20 സ്ഥലത്ത് അള്ള പറഞ്ഞു അവർക്ക് തെളിയിക്കാൻ സാധ്യമല്ല. എങ്കിൽ ഞാൻ ഈ 3 സ്ഥലം പറഞ്ഞ് 3 സ്ഥലങ്ങൾ പോകാൻ മനസ്സിലാക്കണം. ഒന്നാമത്തെ യഅലുക്കും ബിഹി എന്ന് പറയുന്ന അമീരടുത്തേക്കാണ് മടക്കുകയായത്. മറ്റൊന്ന് നാലിക്ക നിമ്മ ഊഹ എന്ന് പറഞ്ഞ 17 അധ്യായത്തിൽ അള്ളാഹു പറഞ്ഞ ഇത് ഇതാണ് ഹിക്മത്ത് എന്ന് പറഞ്ഞ ഹദീസാണോ എന്ന് ചോദിക്കുക. മൂന്നാമത്തെ ഈസാനബി വന്നപ്പോൾ ബൈനാത്തും കൊണ്ടുവന്ന ഈസാനബി പറഞ്ഞത് ഞാൻ ഹിക്മത്തും കൊണ്ടാണ് വന്നത് എന്ന് പറയാൻ കാരണമെന്ത്? 3 സ്ഥലത്ത് അത് ചോദിച്ചാൽ ലോകത്തുള്ള അതേറുള്ള പണ്ഡിതന് പോലും ഇപ്പൊ ആളുകൾ അതേറിലാണ് വണ്ടി തന്ന ഒരു പണ്ഡിതനില്ല അന്ന് പാണ്ഡിത്യം എന്താണെന്ന് അവർക്ക് അറിയില്ല എന്നുള്ള സത്യം മനസ്സിലാക്ക. അത് നമ്മൾ ലോകപക്ഷാണല്ല ഈ പറയുന്നത്, അങ്ങ് മനസ്സിലാക്കണ്ട. അഹങ്കാരല്ല ഈ പറയുന്നത്. പാണ്ഡിത്യം പാണ്ഡിത്യം എന്ന് പറഞ്ഞത് ഖുർആനാണ്. അള്ള പറയുന്ന ഇൽമ് ജ്ഞാനാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചുള്ള ജ്ഞാനം പാണ്ഡിത്യം. ഇത് ഏത് പണ്ഡിതന്റെയും മുന്നിൽ വെച്ച് പറയാം. എന്താ നിങ്ങൾക്ക് ഹദീസിന് തെളിവ്? ഹദീസ് രണ്ടാം പ്രമാണമാണ് എന്നതിന്റെ തെളിവ് എന്താ? ബയാനാണെങ്കിൽ ബയാൻ അള്ളയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ശുദ്ധ ഖുർആൻ. കഥാലിക്ക് വിഭജിനുള്ളാഹുവായാത്തി, കഥാലിക്ക് വിഭജിനുള്ളാഹുവായാത്തി, കഥാലിക്ക് വിഭജിനുള്ളാഹുവായാത്തി, കഥാലിക്ക് വിഭജിനുള്ളാഹുവായാത്തി. ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെയാണ് അള്ള വ്യക്തമാക്കുന്നത്, അള്ള വ്യക്തമാക്കുന്നത്, അള്ള വ്യക്തമാക്കുന്നത് എന്ന് പറഞ്ഞാൽ വേറെ അതല്ല, അങ്ങനെയല്ല റസൂൽ വ്യക്തമാക്കുക, റസൂലാണ് വ്യക്തമാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട് ജനങ്ങളെ വ്യക്തികളെ പൂജിക്കുക, ഈ വ്യക്തികളെ പൂജിക്കുന്ന പ്രവാചകനായാൽ പോലും അള്ള ഗുരുവിലാണ് മനസ്സിലാക്കുന്നത്. വ്യക്തികളെ പൂജിക്കുക, അള്ളാഹുവിന് ദാസനെ പൂജിക്കുക, ദാസൻ ആരായിരുന്നാലും ശരി, അത് പ്രവാചകനായിരുന്നാലും ശരി. അതിന് ഉദാഹരണമാണ് ഈസാ നബിയോട് മാസിലയിൽ പറ്റി ചോദിക്കുന്ന അള്ളാഹു, ഓ ഈസ നീയും എന്നെയും നിന്നെയും നിന്റെ ഉമ്മാനെയും നീ ഇലാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ ഈസാ നബി ഇറക്കിയാണ്. അപ്പോൾ അദ്ദേഹം പറയാളവരമ്മ തഫൈത്തനി കുന്തു അന്തർ റക്കീബ് തമ്പുരാനെ കുന്ത അന്തർ റക്കീബ് നീ മായാ മരിച്ചാരെ, എന്നെ മരിപ്പിച്ചതിന് ശേഷം ഞാനതിന് ആളല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല തമ്പുരാനെ എന്ന് പറയുന്നു ആര്യസാരെ. അപ്പൊ ഞാൻ പറയുന്നത് ഈസാനെ പോലും ആരാധിക്കാൻ പറ്റൂല, മുഹമ്മദ് റസൂലുള്ളാഹിനെ പോലും ആരാധിക്കാൻ പറ്റൂല, അള്ളാഹിനെ അല്ലാതെ പൂജിക്കുവാനോ ആരാധിക്കുവാനോ പറ്റൂല എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ എതിനെ പൂജിച്ചിട്ടോ ആരാധിച്ചത് യാതൊരു കാര്യം മതിയിരിക്കുക, അല്ല വിടൂല, ആരായിരുന്നാലും അത് അള്ളാഹിന്റെ അബുദാ. അതാണ് മുഹമ്മദ് അബ്ദുൽ റസൂലുള്ളാഹി എന്ന് പറഞ്ഞു. മുഹമ്മദ് അബുദാണ്, ആരാബുദ അള്ളാഹിനെ നമ്മളെപ്പോലെ അബുദ, പക്ഷെ പ്രവാചകരാണ്. അദ്ദേഹത്തിലൂടെയാണ് നമുക്ക് നിർദ്ദേശം കിട്ടുന്നത്. ആ അത് ശരിയാണ്, പ്രവാചകനാണ്. അപ്പൊ അതുകൊണ്ട് ബയാനും ഹിക്മത്തും പറഞ്ഞിട്ട് ഹദീസ് സ്ഥാപിക്കാൻ ലോകത്ത് പണ്ഡിതനും സാധ്യമല്ല എന്ന് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇത് മനസ്സിലാക്കിയാൽ ഇപ്പോൾ ആരോട് എന്ന് സംഘടന ഉണ്ടാക്കണ്ട, ഇത് പരിമ്പണല്ലോ സംഘടന. സംഘടന ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് സലാമിൻ അലൈഹി, സലാമിൻ അലൈഹി, അത് പുരാതന മാതൃകയാണ്. സംഘർഷാവസ്ഥയാണോ അല്ലെങ്കിൽ സംഘടനത്തിന്റെ അവസ്ഥയാണോ വരുന്നത് എങ്കിൽ മുന്നിൽ കാണില്ല സലാമിൻ അലൈഹി കഴിഞ്ഞു നമ്മൾ തോക്കോട്ടെ, പ്രശ്നമില്ല, അതുണ്ടാവരുത്. അല്ലാത്ത ന്യായമായി ശാന്തമായി നമ്മുടെ പ്രമാണങ്ങൾ തെളിവുകൾ അത് ആരുടെ മുന്നിൽ പറഞ്ഞു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം, പറഞ്ഞു കൊടുത്തേ തീരും. അത് നമ്മുടെ ഡ്യൂട്ടിയാ, അത് നമ്മുടെ ബാധ്യതയാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ നിങ്ങളുടെ കാര്യം എന്തെന്ന്, ഞാനും ഞങ്ങൾ ആമന്ന എന്ന് പറഞ്ഞാൽ തന്നെ ഈമാൻ അവന്റെ ഹൃദയത്തിലേക്ക് കടന്നിട്ടില്ല എന്ന് പറയ ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തിയല്ലോ. ആ ഈമാനിന്റെ ഒരു അംശമാണ് വയ്യനോ എന്നുള്ള പറഞ്ഞു നമ്മളെ പറ്റി എന്ന് പറഞ്ഞാൽ അവനില്ലല്ലതിന് താപോ പശ്ചാതാപിക്കുകയും വിശ്വാസം സ്വീകരിക്കുകയും അതുപോലെ തന്നെ ജീവിതം ക്രമപ്പെടുത്തുകയും പയ്യനോ അത് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഡ്യൂട്ടി കൂടി നമുക്കുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യം. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയ നിസ്കാരം മൂന്നാ ഉദാഹരണം, നിസ്കാരം മൂന്നാ ഞാനായി ചെയ്യും, ഞാനായി ചെയ്യണമെന്ന് ശരി. പിന്നെ ചില കാര്യം
ആറല്ല പത്ത,
ഇമാൻദാരി ആറല്ല പത്ത, ഇസ്ലാംകാർ അഞ്ചല്ല പത്ത. ആ പത്ത, ആ പത്ത് ഞാൻ പറഞ്ഞു. ഞാൻ അത് സഹായിച്ചു, ഞാൻ അങ്ങനെ എന്നെ കൊണ്ട് ഇപ്പൊ പറയാനും ആവില്ല. ആദ്യം ഇപ്പൊ ഞാൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അത് അള്ളാഹനെ ഒന്ന് കഴിച്ചാൽ വിചാരിക്കണോ? ഒരിക്കലും കഴിച്ചിട്ടില്ല, ഒരിക്കലും രക്ഷപ്പെടില്ല. അതെന്നാ പറയുക, ബയ്യനു എന്ന് പറയുന്നൊരു ഗുണം കൂടെ അള്ളാഹനെ പറ്റി പറഞ്ഞു. ബയ്യനു അത് മനസ്സിലാക്കി ജീവിതം കർമ്മപ്പെടുത്തിയിട്ട് ബയ്യനു അത് മറ്റുള്ള ആളുകൾക്കും വ്യക്തമാക്കി കൊടുക്കണം. അങ്ങനെ ചുമതല ബാധ്യ നമുക്കുണ്ട് എന്ന കാര്യം ഇങ്ങനെ സ്വീകരിക്കരുത്, എങ്കിലേ നമ്മൾ പൂർണ്ണമാകുള്ളൂ. അപ്പൊ അതാണ് പറഞ്ഞു, ഈമാൻ നമ്മളൊക്കെ അതിന്റെ ആളാ. ഞാനും ദുരുശേഖന്റെ ആളാന്ന് പറഞ്ഞ് നടന്നാൽ തങ്ങി ഇറക്കുക. പിന്നെയോ നമ്മളെ ആളാണ്, അവന്റെ ആളാണ് എന്ന് തോന്നണമെങ്കിൽ നമ്മുടെ പ്രവർത്തന അവിടെയാണ് അല്ല ഏറ്റെടുക്കുക. വിശ്വാസം ഇന്നമല്ലാതെ മാറി ബെന്നിയാത്തിൽ കൊല്ലും നീ മാനവ എന്നൊക്കെ പറഞ്ഞ അരിയിലേക്ക് വന്ന രക്ഷയില്ല. ഒക്കെ നിയത്തുപോലെ മയ്യത്ത് നിന്ന് അതല്ല, നിയത്തുപോലല്ല അതിന്റെ പ്രവർത്തനം പോലെ, ഒരു സംശയമില്ല പ്രവർത്തനം പോലെ തന്നെയാണ്. ഓനങ്ങന്റെ നിയത്തതൊക്കെ ചെയ്യുന്നതാണ് ഞാൻ കുറ്റത്തിലുള്ള കാര്യമുണ്ടോ? ഏത് ഞാൻ പ്രസംഗിക്കണം എന്നാ നീയത്ത്, അടിയതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന എന്റെ നീയത്ത് എന്നൊക്കെ പറഞ്ഞു ഒരു ഭാഗത്തിൽ എന്താ കാര്യം? ഒരു കാര്യമില്ല. പിന്നെയോ ഓന്റെ പ്രവർത്തനത്തിലൂടെ അത് വരണം. അപ്പോ ചുരുക്കത്തിൽ എന്നാ അതിയായി നമ്മൾ കൂടുതൽ പരിശോധിക്കേണ്ടത്, കുറെ കൂടെ ചിന്തിക്കേണ്ടത്, നാം എവിടെയാണ് ഇപ്പോ എങ്ങനെയുള്ളത്. ഇത് ഒരു രസമായിട്ട് എടുക്കരുത്, എന്താ രസം? ആ അവിടെ ജുമാണ്ട് നമുക്ക് നോക്കുക നല്ല പ്രസംഗട്ടോ, അല്ല അത് പ്രസംഗം പോരട്ടോ. പിന്നെ അത് പിന്നെ അന്നും അറിയുന്നില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ് പോകാനല്ല അല്ല പറയണം. അഭിപ്രായം എനിക്ക് പറയാം, അഭിപ്രായം പറയണ്ടെന്നല്ല പറഞ്ഞു. പക്ഷെ നമ്മുടെ ജീവിതത്തിലൊന്ന് കാണുന്നതൊക്കെ അങ്ങനെ ഒരു ഒരു നേർത്തക്കോ അല്ലെങ്കിൽ പൂരത്തിനോ അല്ലെങ്കിൽ ഒരു അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പിന്നെ എക്സിബിഷനോ ഒക്കെ പോകുന്ന പോലെ പോകുന്ന സ്വഭാവമല്ല വാസത്തെ കുറിയാന്റെ ആൾക്കാർക്ക് വേണം. പിന്നെ എന്താണ് വന്ന്, എന്താണ് വരുന്നത്, ഒരു കാര്യങ്ങൾ പഠിക്കാൻ എന്താണ് തന്നിട്ട്, അതിനാണ് കുറയാൻ വെച്ചിരിക്കുന്നത്. ഈ ജുമ ജുമ വെച്ചു തന്നെയാണ്, എന്തിന് എല്ലാവരും വരുന്ന തന്നെയാണ് ജുമയ്ക്ക്. ും എന്നൊക്കെ പറയുന്നതിനർത്ഥത എന്ന് പറഞ്ഞാൽ എന്താ, പ്രതിബന്ധമില്ലാത്ത അള്ളാഹ് പറഞ്ഞ പ്രതിബന്ധമില്ലാത്ത എല്ലാ ആണായാലും പെണ്ണായിരുന്നാലും ഒക്കെ എവിടെ പോകണം, ഒരു സ്ഥലത്ത് മേളിക്കണം വെള്ളിയാഴ്ച ദിവസം സമയമായാൽ നിങ്ങൾ ചെന്ന് പോലെ അതുവരെ നിങ്ങൾ അധ്വാനിക്കുക, നിങ്ങൾ ജീവിതം ക്രമപ്പെടുത്തുക. പക്ഷെ അവിടൊക്കെ നിങ്ങൾ കള്ളും കുടിച്ച് മത്തായിട്ട് വലിച്ചു വാങ്ങി നടക്കാനല്ല പറഞ്ഞത്. നിങ്ങൾ ആ ജീവിതം ഇങ്ങനെ ക്രമപ്പെടുത്തി പോരുന്ന അവസരത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച അല്ലാതെ വിളിയുണ്ട്, ഒരു സമയമുണ്ട്, നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു കൂടണം. ഇതിന് ഒറ്റക്കൊറ്റക്കാണോ ചെയ്തിരുന്നത്? നമസ്കാരമാണെങ്കിൽ നമസ്കാരം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടായിട്ട് ഒറ്റക്ക് നടത്തുന്നു. അങ്ങനെ ഇതല്ല, നിങ്ങൾ കൂട്ടായി തന്നെ ചെയ്യൽ കമ്പൽസറിയാ. ആഴ്ചയിലേക്ക് അങ്ങനെ ആണും പെണ്ണും എല്ലാം വാസനവും ആസക്തികളൊക്കെ വരണം, പെണ്ണുങ്ങളും വരണം. അപ്പൊ അതുവരെ ഇത്രയും കാര്യം ഇവിടെ പെണ്ണനിമാക്ക് പോകാൻ പാടുണ്ടോ പാടില്ലേ, പാടുണ്ടോ പാടില്ലേ എന്ന് തർക്കം തീർന്നോ? ഇപ്പൊ തീർന്നിട്ടില്ല. അതെന്തുകൊണ്ട് തീരുമില്ല? ഈ ബെയ്യാവുന്ന തീരുക, അതുകൊണ്ട് ഈ അതീത് വെച്ചുകൊണ്ട് കഴിഞ്ഞാൽ രണ്ടു കൂട്ടർക്കും പറയാണ്ട് ആ അള്ളാഹുന്റെ റസൂല് മൂന്ന് കൂട്ടരെ ഒഴിവാക്കി എന്ന് താഴത്ത് വരുത്തിയാൽ റിപ്പോർട്ട് ചെയ്ത സുപ്രധാനമായ അതീതിലുണ്ട്. സ്ത്രീകളെ അള്ളാഹു റസൂൽ ഒഴിവാക്കി ജുമായിൽ നിന്ന് ആരാ അള്ളാഹു റസൂൽ ഒഴിവാക്കാൻ തരിയാറാം? ഞമ്മക്ക് ചോദിക്കാനുള്ളതാ, അള്ളാഹു റസൂൽ എന്തറിയാറും? പടത്തോം വരാ ചോദിച്ചാൽ കഴിഞ്ഞ ഒരു ആഫീസ് കൂട്ടിയില്ലേ എന്തവർക്ക് പറയാൻ? അത് അവർക്ക് ഈ അതീത് ധരിച്ച മറ്റേ ഈ അതീത് ധരിക്കും. അതാരാ അബ്ദുള്ള ഇബ്നു ഉമർ പറഞ്ഞു, ആരാളല്ല ഇമാകളെ വല്ലാത്തിയാൽ പെണ്ണിങ്ങ തടയുന്നവര്. അപ്പൊ പോകാന്ന് വന്നീരെ വേണ്ടാന്ന് താഴെയാ പറഞ്ഞിട്ട് എങ്ങനെ നേരം വെളുക്കുന്ന വേറെ ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞിട്ട് കല്യാണപ്പാട്ട് പാടുമ്പോൾ തന്നെ കെസ്റ്റ് ഇവിടെ പാടി തിരുത്ത് അവിടെ പാടി നേരം വെളുക്കുന്നവരെ പാട്ട് പാടിയിട്ട് ഈ കെന്നത്തുമ്പോ കൊട്ടിയിട്ട് ഓടാന്തിമ്മ കൊട്ടി പാടില്ല കല്യാണപ്പാടിയിലൊക്കെ പഴയ കാലത്ത് ആരാ പാട്ടത്, ആരാ ജയിച്ചത് എന്ന് പറയാൻ സാധിക്കുക? നേരം പൂജാപ്പുറം വന്നു പോയി എന്നിട്ട് പാട്ടല്ല എന്ന മാതിരി നേരം വെളുക്കുന്നവരെ അതീതി വെച്ചിട്ട് ഇവിടെ പറഞ്ഞാലുണ്ടല്ലോ. ഒന്ന് തീരുമാനിക്കാൻ നമുക്ക് തീരുമാനിക്കാനുള്ളത് അള്ള പറഞ്ഞോ നീ രാമനു സത്യവിശ്വാസികളെ ആറും പെണ്ണും പെട്ടോ യാണ് കുത്തിബ അറിയിക്കുമ്പോ സ്ത്രീയാമു മൂന്ന് നിങ്ങൾക്ക് നിർബന്ധമാക്കിയ ആറും പെണ്ണുണ്ടോ എന്നാ ചോദ്യം? ആ ആ പെണ്ണുണ്ട്. എന്നാ അവരും പെണ്ണുണ്ട്, എന്നാ അവരും പെണ്ണുണ്ട്. പിന്നെന്താ അവ പക്ഷേ പിന്നെ അജീവ നിർമ്മാണമാകുമ്പോ ബുദ്ധിമുട്ടാണ്. അജീവ നിർമ്മാണം ഞാൻ പറയുമ്പോ തന്നെ ഇങ്ങനെ അജീവ് ഞാൻ തന്നെ ചെയ്യാണ്ട് നിർമ്മാണമാക്കുമ്പോ ഒരു കൂട്ടർക്ക് ഒഴിവാക്കാം, ഒരു കൂട്ടർക്ക് കൊണ്ടുവരാം. ആ അങ്ങനെയാണ് ഇപ്പൊ ഉള്ളത്. പക്ഷെ നമ്മൾ കൂടുതൽ ആൾക്കാരാണ്. അപ്പൊ ആണും പെണ്ണുകളൊക്കെ വേറെ പോലെ മറിയം ബീബിനെ പോലും പള്ളിയിലാണ് കൊണ്ട് ആശ്രയിച്ചത്. ഈശായുടെ മാതാവിന്റെ മറിയം സക്കരിയാരിബിയുടെ കഫാരത്തിൽ ഹോസർഷിപ്പില് പള്ളി കൊണ്ട് ആക്കാൻ അള്ളാഹ് പറഞ്ഞു. പിന്നെ ആ പള്ളിക്ക് പെണ്ണുകൾ ഇറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ബന്ധത്തിൽ പറയാം. ആ അപ്പൊ ചുരുക്കത്തിന് ആണും പെണ്ണും എല്ലാം കൂടിയത് പള്ളി അല്ല, ഒരു സ്ഥലത്ത് മേടിച്ച പള്ളി കയറുന്നില്ല. ഒരു പിതാവിന്റെ ചോട്ടിലോ മരത്തിൽ ചോട്ടാലും വേണ്ടി പന്തല്ലാത്തോട്ടാലും വേണ്ടി വീട്ടിലായാലും വിരോധമൊന്നും പ്രശ്നമില്ല. അവിടെ നിങ്ങൾ കുറയാനൊക്കെ പഠിക്കുക, എന്തെങ്കിലും കുറച്ചൊക്കെ പറയും, അത് നിർബന്ധമൊന്നുമല്ല. അത് കേട്ടതെന്താ? ആ ജ്ഞാനം ജീവിതത്തിൽ പകർത്തുക. അത് നിങ്ങൾക്ക് സംശയം ഉണ്ടോ? വീണ്ടും ചോദിക്കുക. അല്ല, അത് നിങ്ങൾക്ക് തെളിവിന്റെ പ്രമാണത്തിൽ അനുയോജ്യമാണ് പറഞ്ഞ് എങ്കിൽ നിങ്ങൾ ചോദിച്ച് പഠിക്കാം. പക്ഷെ നിങ്ങളെ മനസ്സമാധാനം അത് പ്രമാണത്തിൽ അനുയോജ്യമാണ് ജീവിതത്തിൽ പകർത്തുക. ഇങ്ങനെ എന്നുണ്ടാതെ ഇതെങ്ങനെ രസമായിട്ട് കൊണ്ടുപോകാൻ, ഇതിങ്ങനെയാണ് പോവും കുറെ കാലം പാസമാരും. അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ടാലില്ല മരിച്ചു എന്നിട്ട് അടുക്കാം. അതിന് മനസ്സിലാക്കാം, മരിക്കുന്നുള്ള യാഥാർത്ഥ്യല്ലേ? മരിച്ചാണ് പോയി ആരായിരുന്നാലും ഏത് വമ്പനായിരുന്നാലും അല്ല അവങ്ങ് നടക്കുമ്പോഴൊക്കെ തോന്നുന്നുണ്ട്. ഇവിടെ കാലം ഇപ്പൊ പത്തോ പാണ്ടോ ഇരുപത് ആസിനൊക്കെ ഞാൻ നോക്കുമ്പോ തോന്നി എനിക്കെന്ത് ഇന്നോടാ ചെയ്ത് ഇന്നോടാ ഉണക്ക് ഈ ഭൂമി ആകാശം തൈലാന്ന് അവർ തോന്നി. പിന്നെ അങ്ങനെ പോയി ഇപ്പോൾ ആസാവുമ്പോൾ വന്നിട്ട് മാറി പറഞ്ഞു ഇങ്ങനൊക്കെ ഉണ്ടോ ജീവിതത്തിന് എന്നൊക്കെ തോന്നാം. അങ്ങനെ ജീവിതത്തിന്റെ ആ നമ്മുടെ ജീവൻ കണ്ട് പോയാൽ നമ്മൾ ചലനം പറ്റും, ഒന്നിനും പറ്റൂല പറഞ്ഞു. ആ ചെന്നാൽ പിന്നെ അള്ളാഹുന് മുന്നിലാച്ചില്ല. അപ്പൊ അവിടെ നമുക്ക് സമാധാനം കിട്ടണം എങ്കിൽ നമ്മൾ ഒന്ന് പുനഃപരിശോധിക്കണം, ജീവിതം കർമ്മപ്പെടുത്തണം. ഈ അവസരത്തിൽ ആദ്യമായി അവസാനമാകും നിങ്ങളോടും എന്നോടൊക്കെ എനിക്ക് പറയാനുള്ളത് അതാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
റമളാൻ നിലാവിലെ കാറ്റേ മരുഭൂ കുളിർപ്പിച്ച റമളാൻ നിലാവിലെ കാറ്റേ മരുഭൂ കുളിർപ്പിച്ച കാറ്റേ, റമളാൻ നിലാവിലെ കാറ്റേ മരുഭൂ കുളിർപ്പിച്ച കാറ്റേ, മാനവർക്കാകെയും റഹ്മത്തായി വീശിയ ലൈലത്തുൽ ഖദ്റിലെ കാറ്റേ, കുളിർപ്പിച്ച കാറ്റേ.